നെവൽ ഭിത്തിയോട് ചാരി നിങ്ങളെ നിർത്തിയിരിക്കുന്നതിൽ ക്ഷമിക്കണം. ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് വേറൊരു കൂടിക്കാഴ്ചയ്ക്കായി ഞാൻ ഇതുവഴി കടന്നുപോകുമ്പോൾ ജനങ്ങൾ വാതിലിൽ കൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ബില്ലി അവിടെ കണ്ടുമുട്ടുകയും ഉച്ചയ്ക്ക് ശേഷം യോഗം തുടങ്ങുന്നതിനായി സ്ഥലം തയ്യാറായിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കൊരു ചെറിയ യോഗം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പത്രങ്ങളിലിട്ട് നാം അറിയിച്ചിരുന്നില്ല. അങ്ങനെ നമുക്ക് കൂട്ടായ്മയ്ക്കായി സ്വല്പസമയമുണ്ടാകുന്നു. നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് എല്ലായ്പ്പോഴും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഓട്ടവും ചാട്ടവും ഞെരുക്കലും ആണെന്ന് നഗരത്തിന് പുറത്തുള്ളവർ അറിഞ്ഞിട്ട് ഇതെല്ലായ്പ്പോഴും തിരക്കായിരിക്കുന്നു. അതിനാൽ അതുമായി ഞാൻ ഒരുവിധം പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിയുന്നിടത്തോളം എന്നെ ശല്യപ്പെടുത്താൻ കഴിയാത്ത ഒരിടത്തേക്ക് ഞാൻ കടക്കും. നിങ്ങൾക്കറിയാമോ, കുറച്ചു സമയം കർത്താവുമായിട്ട് നിങ്ങൾ ചെലവഴിച്ചിരിക്കണം. അത് കൂടുതലായിരിക്കണം.
If you don't do that, then you don't come into the meeting with
നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തോടെ കടന്നു വരുന്നില്ല. നിങ്ങൾ കടന്നു വരുമ്പോൾ അത് ഇന്നായിരിക്കുന്നത് പോലെ അതൊരു വലിയ മഹത്തായ ആകർഷണമായിരിക്കുന്നു. അതെന്നെ സ്വല്പം ഒന്ന് വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും സ്വല്പം വിഷമത്തിലാക്കുകയും ചെയ്യുന്നതിൽ നിന്നും ചിലപ്പോൾ അങ്ങനെ കടന്നു വരുന്നത് എനിക്ക് പ്രയാസകരമായ കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ എങ്ങും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിനാൽ ജനങ്ങൾ ഇടനാഴികളിലും പുറത്തും ചുറ്റുപാടുമായി നിന്നാലും എനിക്ക് പ്രയാസം തോന്നാറുണ്ട്. അവർ കടന്നു വന്നിട്ട് അകത്തേക്ക് നോക്കുകയും പിന്നെ അവരുടെ കാറിൽ കയറി തിരികെ പോവുകയും ചെയ്യുന്നു. കുറച്ച് രാത്രികളിലെ യോഗങ്ങൾക്കായി ഇവിടെയുള്ള ഹൈസ്കൂൾ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സ്കൂൾ ഈ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എനിക്കതൊരുവിധം പ്രയാസമായ കാര്യമാണ്. അകത്തും പുറത്തുമായുള്ള നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ നല്ല സഹകരണത്തിനായും നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കായും ഞാൻ തീർച്ചയായും നിങ്ങളെ വിലമതിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് നൽകപ്പെട്ട വഴിപാടിനായി ഇന്ന് രാവിലത്തെ സൺഡേ സ്കൂളിൽ വെച്ച് ഞാൻ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞിരുന്നു. അതൊരു നിവേദനം കൂടാതെയുള്ള വഴിപാടായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സ്നേഹവാനായ പാസ്റ്ററായ സഹോദരൻ നെവിലിയോടും മറ്റുള്ളവരോടും അവരത് ചെയ്യാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവരത് ചെയ്തു കഴിഞ്ഞിരുന്നു. അതിനാൽ ഞാൻ അതിനെപ്പറ്റിയുള്ള വിവരം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതൊരു ചെറിയ സ്ഥലവും 300 ജനങ്ങളിലും കൂടുതലുള്ള ഇരിപ്പിട സൌകര്യങ്ങളില്ല എന്നും ഞാൻ വിചാരിക്കുന്നു. എന്നാൽ വഴിപാട് $324 ആയിരുന്നു. അതിന്റെ അർത്ഥം ഒരാൾക്ക് $1 എന്ന് അവർക്കത് ശരാശരി വയ്ക്കുന്നു. ഇത്രയും ജനങ്ങളുടെ എണ്ണമനുസരിച്ച് എനിക്ക് ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ള വഴിപാടുകളിൽ വെച്ച് അത് ഏറ്റവും നല്ലതായിരുന്നു. സാധാരണയായി ഒരു വ്യക്തിക്ക് അത് 24 cents ആയിട്ട് കണക്കാക്കപ്പെടും. 25, 27 cents ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഒരു വലിയ വഴിപാടാണ്. എന്നാൽ ഇത് ഒരാൾക്ക് ഏകദേശം $1 ശരാശരി വെച്ചിരുന്നു. ഞാനത് തീർച്ചയായും വിലമതിക്കുന്നു. ചിലപ്പോൾ ഇന്ന് രാവിലെ ചിലരോട് എനിക്കിത് വെളിപ്പെടുത്താൻ ഇടയായില്ലെന്നിരിക്കാം. കൂടാതെ ജെല്ലിയുടെ പെട്ടികൾ സമാനമായിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നതും കണ്ടു. ഭാര്യയും ഞാനും കൂടി ഞങ്ങളുടെ നന്ദി നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാവുന്നിടത്തോളം അതെല്ലാം ദൈവരാജ്യത്തിലേക്കായിരിക്കട്ടെ എന്നെനിക്ക് തീർച്ചയാണ്. നമുക്കൊരു വലിയ സ്ഥലമുണ്ടായിട്ട് അവിടെ നമുക്ക് തുടർച്ചയായിട്ട് പോകാനും നീണ്ട സമയം വരെ ജനങ്ങളോട് സുവിശേഷ വേല ചെയ്യാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇതെന്നെ തോന്നിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിലും യോഗത്തിന് ശേഷം എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഇന്ന് രാത്രിയിൽ എനിക്ക് പോകാൻ കഴിയുകയില്ല. എന്നാൽ അത് രാവിലെ ഞാൻ പോകുന്നതാണ്. ഞാൻ അടുത്ത ശനിയാഴ്ച രാത്രിയിൽ തിരികെ എത്തുന്നതാണ്. ഞായറാഴ്ച രാവിലെ വീണ്ടും എനിക്ക് കൊളറഡോയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒന്നിനു ശേഷം ഒന്നായി പോകേണ്ടിയിരിക്കുന്നു. എന്റെ അടുത്ത വിദേശ യോഗങ്ങൾ ജനുവരിയിലാണ്. അതിവിടെ നിന്നും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഈ ചെറിയ യോഗങ്ങളിൽ വെച്ച് നമുക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത സർവശക്തനായ ദൈവത്തോട് നാം എല്ലാവരും നന്ദിയുള്ളവരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമയത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ കൂടാരത്തിൽ വെച്ച് എന്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള മറ്റേതൊരു യോഗത്തെക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ യോഗങ്ങളിൽ വെച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹങ്ങളെ തുറന്നതായി കാണപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ഈ യോഗത്തിൽ കൂടെ എനിക്കുണ്ടായിരുന്ന ഒരു ദർശനത്തിനനുസരിച്ച് എന്റെ ശുശ്രൂഷ ഒരു നല്ലതും മഹത്തായതുമായ ശുശ്രൂഷയിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നുവെന്ന് ഞാൻ ഓർത്തുപോയി. ഈ 3 ശുശ്രൂഷകൾ അല്ലെങ്കിൽ 2 മറ്റേ 2 ശുശ്രൂഷകൾ മുൻകൂട്ടി പറയപ്പെട്ടിട്ട് നിങ്ങൾ കേട്ടിരുന്നതുപോലെ ഇതും സംഭവിക്കാൻ പോകുകയാണെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതും അതുപോലെ ആയിരിക്കും. എന്നാൽ മഹത്തായതായിരിക്കും. എന്നാൽ ആദ്യത്തെ രാത്രിയിൽ ഞാൻ വന്നിട്ട് ജനങ്ങളെ വേദിയിലേക്ക് വിളിച്ചിട്ട് നേരെ വിവേചനത്തിലേക്ക് തിരികെ പോയിരുന്നു. രണ്ടാമത്തെ രാത്രിയിൽ അവരെ ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ വിവേചനത്തിലേക്ക് പോയിരുന്നു. അതിനുശേഷം അവസാനത്തെ രണ്ട് രാത്രികളിൽ അവരെ പ്രസംഗപീഠത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ വിവേചനത്തിലേക്ക് കടന്നു. എന്നാൽ ചില കാര്യങ്ങളുടെ വിവരം പറയുകയാണെങ്കിൽ, ഒരു അന്ധനായ ശുശ്രൂഷകൻ പ്ലാറ്റ്ഫോമിൽ വെച്ച് കാഴ്ച പ്രാപിച്ചതാണ്. കഴിഞ്ഞ രാത്രിയിൽ രണ്ട് പെൺകുട്ടികൾ വീൽചെയറിൽ, അവർക്കുള്ള രോഗം എന്താണെന്ന് ആർക്കും അറിയാതെ, ഒരു ഡോക്ടർ പോലും അറിയാതെ ഇരുന്നിരുന്നു. അവരുടെ കാലുകൾ വലുതും അവരുടെ തള്ളവിരലുകൾ കുറഞ്ഞു വരികയും വിരലുകൾ കുറഞ്ഞു വരികയുമായിട്ട് അവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ആത്മാവിന്റെ അഭിഷേകത്തിലായിരിക്കുമ്പോൾ ഞാൻ ചെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തെ ശപിച്ചു കളഞ്ഞു. ഉടനെ തന്നെ വീൽചെയറിൽ നിന്നും അവർ രണ്ടുപേരും എഴുന്നേറ്റ് പോയി. ഇന്ന് രാവിലെ മറ്റേതൊരു കുട്ടിയെയും പോലെ ഈ കൂടാരത്തിന് ചുറ്റുപാടുമായി അവർ നടക്കുകയും പിന്നെ ഇവിടേക്ക് വന്നിട്ട് ഇവിടെയുള്ള കുളത്തിൽ ക്രിസ്തീയ സ്നാനത്താൽ സ്നാനപ്പെടുകയും ചെയ്തു. കുറച്ചുനേരം മുമ്പ് ഞാൻ പഠനത്തിലായിരിക്കുമ്പോൾ എന്റെ ചില സ്നേഹിതന്മാരായ സഹോദരൻ ഹൂവറും കെന്റുക്കിയിൽ നിന്നുള്ള ഒരു ശുശ്രൂഷകനും ഇതുവഴി കടന്നുപോയിട്ട് ഈ കാര്യങ്ങളെ എന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു. അതായത്, കഴിഞ്ഞ രാത്രിയിൽ ശ്രോതാക്കളുടെ ഇടയിൽ നിന്നും വിളിച്ചിരുന്ന നിരയിൽ പ്രാർത്ഥനയുടെ കാർഡുകളോ മറ്റു യാതൊന്നുമോ ഇല്ലാതെ ഒരു സ്ത്രീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ ഒരു സ്ത്രീ അവിടെ യാതൊന്നും കഴിക്കാതെ, അതെത്ര സമയമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അവരുടെ വയറ്റിൽ എന്തോ ഒരു വളർച്ച ഉണ്ടായിട്ട് അതിനാൽ അത് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. കർത്താവ് അവളെ വിളിച്ചിട്ട് അവളെ സൗഖ്യപ്പെടുത്തി. ഇന്ന് രാവിലെ സമയം അവൾ എഴുന്നേറ്റിട്ട് ഒരു സാധാരണ രീതിയിലുള്ള രാവിലത്തെ ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ഇന്ന് രാത്രിയിൽ ഇവിടെ എവിടെയോ ആയിരിക്കുന്നു. കൂടാതെ മറ്റുള്ളവരും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓ, നമ്മുടെ കർത്താവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് സമയം പോരായിരിക്കുന്നു. അതിനാൽ അത് നമുക്ക് എന്തോ ഒരു മഹത്തായ കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതിനെ അടുത്തറിയാൻ കഴിയുന്നതിന് ധൈര്യം നൽകുന്നു. കഴിഞ്ഞ രാത്രിയിൽ യോഗത്തിന് ശേഷം, സന്ദേശത്തിന് ശേഷം, പരിശുദ്ധാത്മാവ് ജനങ്ങളെ അത്രയും മഹത്തായ രീതിയിൽ അഭിഷേകം ചെയ്തിരുന്നത് പോലെ ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നാം അതുപോലെ മറ്റൊന്നിനായി ഇന്ന് രാത്രിയിൽ നോക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ദൈവത്തിന്റെ വാഴ്ത്തപ്പെട്ട വചനത്തിൽ നിന്നും കുറച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വായിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നമുക്ക് അവനോട് സംസാരിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ സ്വല്പം ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിലും ഓ, ഞങ്ങളുടെ ആത്മാക്കൾ എത്രമാത്രം പുതുബലം പ്രാപിച്ചിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ അടയാളങ്ങളും അവൻ ഞങ്ങളോട് കൂടെയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും അവൻ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാനും അല്ലെങ്കിൽ ചിന്തിക്കാനും കഴിയുന്നതിനുപരിയായി അത്യധികമായും സമൃദ്ധിയായും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അങ്ങയുടെ പുത്രനായ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ ഞങ്ങൾ നിന്റെ മുമ്പിൽ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി ഭാഗവുമായിട്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ വീണ്ടും സന്ദർശിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതിവിടെയുള്ള എല്ലാ വ്യക്തികളുടെയും മേൽ വലിയ ശക്തിയോടും അളവോടും കൂടെ പകരാനിടയായിട്ട് അത് അവരുടെ ജീവനുകളിൽ സുവിശേഷം വിശ്വസിക്കാനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വീകരിക്കാനും ഇടയാക്കണമേ. രക്ഷിക്കപ്പെടാവുന്നവരെ ഇന്ന് രാത്രിയിൽ കർത്താവെ രക്ഷിക്കണമേ. സൗഖ്യത്തിനായി തയ്യാറായിരിക്കുന്നവരെ സുഖപ്പെടുത്തണമേ. കർത്താവെ അനുവദിച്ചേരണമേ. ജനങ്ങൾ അകത്തേക്ക് കടക്കാൻ തള്ളുകയും വാതിൽക്കൽ നിൽക്കുകയും നൂറോളം പേർ അതിന് കഴിയാതെ ഈ ചെറിയ പള്ളിയിൽ നിന്നും തിരികെ പോവുകയും ചെയ്യുന്നത് ഞങ്ങൾ കാണുമ്പോൾ അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ ജഡരൂപത്തിലായിട്ട് ഞങ്ങളെ ഇവിടെ സന്ദർശിച്ച നാളുകളിൽ ജനത്തിരക്കത്രമാത്രം ഭയങ്കരമായിട്ട് അവർക്കൊരു മനുഷ്യനെ അവന്റെ അടുക്കൽ കൊണ്ടുവരാൻ കഴിയാതെയായിട്ട് അവർക്ക് അവനെ പുരയുടെ മേൽഭാഗം പൊളിച്ചിട്ട് അതുവഴി താഴേക്ക് ഇറക്കേണ്ടി വന്നിരുന്നു. ദൈവമേ, ഇന്ന് രാത്രിയിൽ ഈ രീതിയിൽ തള്ളിക്കയറാൻ ശ്രമിക്കുന്ന ഓരോരുത്തരെയും ആ മനുഷ്യനെ പോലെ പ്രതിഫലം നൽകപ്പെടാനിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞങ്ങൾ വായിക്കുമ്പോൾ അനുഗ്രഹിക്കണമേ. അത് ഞങ്ങൾക്കൊരു ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചവുമാകാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. അല്ല, റോസല്ല ഗ്രിഫിത്താണോ? ഇന്ന് രാവിലെ ഞാൻ വിളിച്ചതായ ആ പെൺകുട്ടിയെക്കുറിച്ച് ഈ വിവരങ്ങൾ ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നു. അത് ഷിക്കാഗോയിലുള്ള ഒരു യോഗത്തിൽ വെച്ച് വിളിക്കപ്പെട്ട ഒരു അമിത മദ്യപാനിയായിരുന്നു. അവൾ ബാൽക്കണിയിലായി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവളോട് സംസാരിക്കുകയും അവൾ ഒരു അമിത മദ്യപാനിയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. കൂടാതെ ഷിക്കാഗോയിലുള്ള 5 മഹാന്മാരായ ഡോക്ടർമാർ അവളെ തള്ളിക്കളഞ്ഞിരുന്നു. കൂടാതെ മദ്യപാന പര്യായകരും അവളെ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ യഹോവായ പ്രകാരം അരുളിച്ചെയ്യുന്നു എന്നതിനാൽ അവൾ വിളിക്കപ്പെടുകയും അവൾ സൌഖ്യമാക്കപ്പെടുകയും ചെയ്തു. ആ സമയത്തിന് ശേഷം പിന്നെ ഒരിക്കലും അവൾ ഒരു മദ്യത്തിനായി കൊതിച്ചിട്ടില്ല. ബാൽക്കണിയിൽ അവളുടെ സ്നേഹിതയായ വേറൊരു മകളെയും അവൾക്ക് മേലെ ഇരുന്നിരുന്നു. അവർ കാലിമേറ്റ് എന്ന നഗരത്തിൽ താമസിച്ചിരുന്നു. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് അതിർത്തി സ്ഥലങ്ങളാണ്. അവിടെ എല്ലാ തരത്തിൽപ്പെട്ട ദുഷ്ടതയും നടന്നിട്ട് പാരീസിനെയും ഫ്രാൻസിനെയുംക്കാൾ കൂടുതൽ മോശമായതാണ്. അവൾ ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാരിയാണെന്നും അവൾ ഫ്രെഡ് അസ്തേയുടെ നർത്തകിയാണെന്നും അവളോട് പറഞ്ഞു. അവളുടെ പിതാവ് അതിനോട് കോപം പ്രകടിപ്പിച്ചു. എന്നാൽ അവൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഡാഡ്, ആ മനുഷ്യൻ കൃത്യമായും ശരിയായ കാര്യമാണ് പറയുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ വിവാഹിതയും അവളുടെ ഭർത്താവിനോടൊപ്പം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. റോസല്ല ഒരു മിഷൻ പ്രവർത്തകയാണ്. എല്ലാ ജയിലുകളിലും അവൾക്ക് പോകാൻ കഴിയുന്നിടത്തെല്ലാം പോയിട്ട് മദ്യപാനികളോട് അവർക്കൊരാശയുണ്ടെന്നും അത് ക്രിസ്തുവിലാണെന്നും പറയുന്നു. അവളുടെ പിതാവിന് വേണ്ടി അവൾ വളരെ ഭാരപ്പെട്ടിരുന്നു. മിനിഞ്ഞാന്ന് ഒരു 10 മിനിറ്റ് നേരത്തെ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഈ പെൺകുട്ടി യോഗങ്ങളുടെ ഒരു ഉറച്ച സഹായികയാണ്. ഒരു വാഹനത്തിൽ വെച്ചുള്ള 10 മിനിറ്റ് നേരത്തെ കൂടിക്കാഴ്ചയിൽ അവൾ പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ എന്റെ പിതാവിന് വേണ്ടി ഭയങ്കരമായിട്ട് ഭാരപ്പെടുന്നു. അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ അദ്ദേഹം ക്രിസ്തുവിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞു, റോസല്ല, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിനറിയാം. അദ്ദേഹത്തെ കൊണ്ട് അതെങ്ങനെയാണ് ചെയ്യിക്കേണ്ടതെന്ന് അവനറിയാം. ഇപ്പോൾ അദ്ദേഹം ഒരു കുമ്മായക്കല്ലിന്റെ വണ്ടിയുടെ അടിയിൽ അകപ്പെട്ടതായ വാർത്ത നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിനാൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ആ വിശ്വാസിയായ മകളുടെ വായിൽ നിന്നും കേട്ടതനുസരിച്ച് അദ്ദേഹം അവിടെ കുരുക്കപ്പെട്ടിരിക്കുകയും അതിനടിയിലായി അദ്ദേഹം മരിച്ചു പോകാനും ഇടയുണ്ട്. ദൈവമേ, അദ്ദേഹം മരിക്കാനിടയാകാതെ അദ്ദേഹത്തിന്റെ പ്രാണൻ ഉയരത്തിലേക്ക് നോക്കിയിട്ട് നീ ദൈവമാണെന്നും കുമ്മായ കല്ലുകളുടെ കൂമ്പാരത്തിനടിയിലും മത്സ്യത്തിന്റെ വയറ്റിനുള്ളിലെ പോലെയും തീയുടെ ചൂളയിൽ നിന്നതുപോലെയും സിംഹത്തിന്റെ ഗുഹയിൽ നിന്നതുപോലെയും നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരമിറളാൻ കഴിയുന്നവനാണെന്ന് ഓർക്കാനിടയാക്കണമേ. നീ അതുപോലെ തന്നെ ശേഷിക്കുന്നു. ഒരു വെടിപ്പായ ക്രിസ്ത്യാനിയെ പോലെ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കാര്യങ്ങൾ അതിനായി ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ നിന്റെ കയ്യിൽ പരമേൽപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിലേക്ക് തിരുവെഴുത്തിൽ നിന്നും വായിക്കുന്നതിനായി ദൈവം അനുഗ്രഹിക്കുന്ന പക്ഷം ഒരു ചെറിയ പാഠത്തിനായി രാജാക്കന്മാരുടെ 2 രണ്ടാം അധ്യായത്തിൽ നിന്നും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശാവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥലിലേക്ക് പോയി. ബേഥലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്നും എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവെന്ന് ചോദിച്ചു. അതിനവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവെന്ന് ചോദിച്ചു. അതിനവൻ, അതേ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാങ്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. കർത്താവ് തന്റെ വചനത്തോട് അവന്റെ അനുഗ്രഹങ്ങളെ ചേർക്കട്ടെ. ഇന്ന് രാത്രിയിലേക്കുള്ള എന്റെ വിഷയം ദൈവം വിളിച്ച മനുഷ്യൻ എന്നാകുന്നു. എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാനിത് ചുരുക്കി പറയാൻ ശ്രമിക്കുന്നതാണ്, കാരണം നമുക്കൊരു വലിയ പ്രാർത്ഥനയുടെ നിര കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ നാം ജീവിക്കുന്ന ഈ സമയത്തേക്ക് നിങ്ങളുടെ ചെറിയ ശ്രദ്ധയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ആത്മാർത്ഥമായ ഹൃദയങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾക്കൊരു ഉണർവ് നൽകണമേ എന്നുള്ള കരച്ചിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും റേഡിയോയിൽ കൂടെയും മറ്റും വരുന്നത് നാം കേൾക്കുന്നു. കൂടാതെ ലോകത്തെങ്ങുമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നുള്ള കത്തുകളിൽ കൂടെ ആ കരച്ചിൽ കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒന്നുണ്ടാക്കുന്നു. ദൈവത്തിന്റെ ജനങ്ങൾ ഒരു ഉണർവിന് വേണ്ടി വിളിക്കുന്നത് കേൾക്കുന്നത് ആത്മാവിന് പ്രേരണയേറിയതും അഭിവൃദ്ധിയേറിയതും ഉത്തേജിപ്പിക്കുന്നതുമാകുന്നു.
And God has made a promise, if the people that are called by my name,
കൂടാതെ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അതായത് എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഉത്തരമരുളുന്നതാണ്.
And so we tonight want to think on that and remember that.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഓർക്കുക, അതായത് ഈ കരച്ചിലിനെല്ലാത്തിനും ഇടയ്ക്കും ദൈവത്തിന് ഒരു ഉണർവിനെ അവന്റെ ജനങ്ങൾക്ക് അത് എടുക്കുന്നതായ അവസ്ഥയിലാകാതെ അയക്കാൻ പറ്റുകയില്ല. നമുക്ക് മനുഷ്യരെ കിട്ടാതെ, ദൈവം വിളിച്ച മനുഷ്യരെ, ദൈവം പരിശീലിപ്പിച്ച മനുഷ്യരെ കിട്ടാതെ നമുക്കത് കഴിയുകയില്ല. അവർ വേദശാസ്ത്രത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ സ്കൂളുകളിൽ പരിശീലിക്കപ്പെട്ടവരല്ല. എന്നാൽ ദൈവം തന്റെ കർക്കശമായ പരിശീലനത്തിന്റെ സ്കൂളുകളിൽ കൂടെ കൊണ്ടുവരപ്പെട്ട വിശ്വാസത്തിന്റെ കർക്കശമായ മനുഷ്യരാകുന്നു. അത് തീയെ എതിരിടാൻ ഭയമില്ലാത്ത മനുഷ്യരാകുന്നു. അവർ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് അവന്റെ ശക്തിയെയും അവന്റെ സർവശക്തിയെയും അറിയുന്നവരും അവന്റെ രോഗശാന്തിയുടെ ശക്തി അറിയുന്നവരുമാണ്. ജീവനുള്ള ദൈവത്തെ അറിയുന്നതിനായി ചില മനുഷ്യർ പരിശീലിക്കപ്പെടുന്നു. വചനത്താൽ അവരെ പരിശീലിപ്പിക്കുന്നത് കൊള്ളാം, എന്നാൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഈ ഉണർവ് നമുക്കുണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന് മനുഷ്യരെ വിളിച്ചിട്ട് പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ സന്ദേശത്തെ വഹിച്ചുകൊണ്ട് പോകുന്നതിനായി ദൈവം മനുഷ്യരെ പരിശീലിപ്പിക്കുന്നു. അതിനെക്കുറിച്ചൊരു എതിർപ്പെന്താണെന്ന് അവർ കാര്യമാക്കുന്നില്ല. അവർ തോറ്റ തീച്ചൂളയിലേക്ക് പോകുന്നതിന് തയ്യാറാണ്, അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗുഹയിലേക്കോ അതെവിടേക്കായാലും അവർ പോകാൻ തയ്യാറാണ്. കാരണം അവർ ദൈവസന്നിധിയിലായിട്ട് അവൻ ദൈവമാകുന്നുവെന്ന് അവർ അറിഞ്ഞവരാണ്. അത് ജയത്തിനായാലും തോൽവിക്കായാലും അവർ അപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു. അതുപോലെയുള്ള പരിശീലനമാണ് ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നത്. ദൈവം അത് ചെയ്യുന്നു, അതായത് ദൈവം തന്നെ മനുഷ്യരെ ഇപ്രകാരം പരിശീലിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ വിചിത്രമായി തോന്നിയേക്കാം, എന്നാൽ അവൻ അത് ചെയ്യുന്നു. നമുക്കുള്ള ഒരു പഴയ പാട്ട് നാം പാടുന്നത് നിങ്ങൾക്കറിയാമോ? ചിലർ വെള്ളത്തിൽ കൂടെയും ചിലർ ജലപ്രളയത്തിൽ കൂടെയും ചിലർ ആഴമേറിയ പരീക്ഷയിൽ കൂടെയും എന്നാൽ എല്ലാവരും രക്തത്തിൽ കൂടെയും വരുന്നു. ദൈവം തന്റെ ജനങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി വലിയ പരീക്ഷകളിൽ കൂടെ നയിക്കുന്നു. ചിലപ്പോൾ അത് ചെയ്യുന്നതിന് വർഷങ്ങൾ എടുക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ഈ സമയത്ത് അതുപോലെയുള്ള മനുഷ്യരെ മുൻനിരയിൽ എതിർക്കാനായി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യർ അതിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയും സമയവും മറ്റും അവരുടെ കാലിനടിയിൽ നിന്ന് വിളകിയും ഇരിക്കുന്നു. ചിലപ്പോൾ മുഴുവൻ കാര്യങ്ങൾക്കും വീഴ്ച പറ്റുവാൻ പോകുന്നത് പോലെ കാണപ്പെടും. എന്നിരിക്കലും ഇതിനെല്ലാത്തിനും ഇടയ്ക്കും അവർ ജീവനുള്ള ദൈവത്തെ അറിയുകയും അവരുടെ മുഖം മുൻപോട്ട് തന്നെ പിടിച്ചുകൊണ്ട് നേരെ മുൻപോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം ജനങ്ങൾ ഉണർവിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ തന്നെ സ്വന്തം പ്രാർത്ഥനകൾ അനുഗ്രഹങ്ങളുടെ കിണറുകളെ അടച്ചുകളയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അവർ ഒരു ഭീരുവിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനായി പേടിക്കുകയും അവന്റെ വചനപ്രകാരം അവനെ എടുക്കാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ഭയപ്പെടുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് അവന്റെ തിരുവെഴുത്ത് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ദൈവം മിടുക്കരായ മനുഷ്യരെയോ വിദ്യാഭ്യാസമുള്ളവരെയോ വിവേകശാലികളായവരെയോ വളരെ അപൂർവമായി വിളിക്കാറില്ല. അവർ അവരുടെ ഭാഗം അഭിനയിക്കുന്നു, കൂടാതെ അവർ മഹാന്മാരായ ആളുകളാണ്. എന്നാൽ സാധാരണയായി ദൈവത്തിന് തന്റെ ജോലിയെ ചെയ്യേണ്ടി വരുമ്പോൾ ദൈവം ആരെയെങ്കിലും അവന്റെ ബാലപാഠം പോലും കഷ്ടിച്ചറിയാൻ പാടില്ലാത്ത ആരെയെങ്കിലും എടുക്കുന്നു. തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് നോക്കുക, ചരിത്രങ്ങളിൽ കൂടെ നോക്കുക. ദൈവത്തോടുകൂടെ എന്തെങ്കിലുമായി കണക്കെടുക്കപ്പെട്ട ജനങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ള ജനങ്ങളായിരുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും ദൈവത്തെ സേവ ചെയ്യാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു. അവൻ ഉഴലുന്നവനും ഇടയനും മീൻപിടുത്തക്കാരനും വേട്ടക്കാരനും അങ്ങനെ പ്രകൃതിയിൽ ജീവിച്ചിരുന്നവരാണ് ഉണ്ടായിരുന്നത്. ആ പ്രകൃതിയുടെ നിശബ്ദതയിലും പ്രശാന്തതയിലും കൂടി ദൈവത്തിന് അവരോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് അവൻ വിളിച്ചത്. അവനൊരു വലിയ വിവേകശാലിയെ വിളിക്കുകയാണെങ്കിൽ ആ വ്യക്തി അവസാനം അവന്റെ വിവേകപരമായ ധാരണകളിലേക്ക് പോകുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അസാമാന്യമായ പ്രവർത്തനങ്ങളിൽ ഒന്ന് വരുമ്പോൾ അതുപോലെയുള്ള ഒന്ന് സ്വീകരിക്കുന്നതിനായി അവൻ ലോകപരമായ ജനങ്ങളോട് വളരെ മിശ്രിതമായി തീർന്നിരിക്കുകയും ചെയ്യുന്നു. ആ കാരണത്താൽ അവൻ അവസാനം ഒരു സഭാ സംഘടനയുടെ ഉത്തരങ്ങളിലേക്ക് പോകുകയും അങ്ങനെ ദൂരെയായി മാറിപ്പോയിട്ട് ഒരു ശുശ്രൂഷകനെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതൊക്കെയും കൊള്ളാം. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയോട് എനിക്ക് യാതൊന്നും എതിരായിട്ടില്ല. എന്നാൽ ദൈവം എന്തെങ്കിലും അമാനുഷികമായ മണ്ഡലത്തിൽ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവൻ സാധാരണയായി അവനവന്റെ വിശ്വാസത്തെ ഇടാൻ കഴിയുന്ന ഒരു വ്യക്തി എടുക്കുകയും അവനെ അഭിഷേകം ചെയ്തയക്കുകയും ചെയ്യുന്നു. കൂടാതെ അവൻ ആ ജോലിയിൽ ഭയമില്ലാത്തവനാകുന്നു.
ആ
രീതിയിലുള്ള മനുഷ്യരെയാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. തേച്ചും എനിക്ക് പാണ്ഡിത്യമുള്ളവരെ അല്ല, എന്നാൽ ദൈവത്തെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ അറിയുന്നവരെയാണ്. ഉദാഹരണമായിട്ട് തിരുവെഴുത്തിൽ മോശ എന്ന പേരോടുകൂടിയ എല്ലാവിധ പരിശീലനങ്ങളും പ്രാപിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ വേദശാസ്ത്രമെല്ലാം അറിഞ്ഞിരുന്നു. അവൻ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിരുന്നു. അവൻ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസം ആവശ്യമായിരുന്നെങ്കിൽ തന്നെയും അവൻ ഇസ്രായേലിലെ അല്ലെങ്കിൽ മിസ്രയേമിലെ ഗുരുക്കന്മാരെ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു. അവന് ഒരൊറ്റ കാര്യത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. മിസ്രയേമിയരുടെ സകല ബുദ്ധികളിലും അവൻ പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ പണ്ഡിതന്മാരെ അവന് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു. അവരുടെ ശാസ്ത്രജ്ഞന്മാരെ അവന് പഠിപ്പിക്കാമായിരുന്നു. വിവേകപരമായ കാര്യത്തിങ്കിൽ അവന് പ്രശ്നപരിഹാരത്തിന്റെ അതിപ്രധാനമായ കാര്യമായിരുന്നു. എന്നാൽ ദൈവത്തിന് 40 വർഷം അവിടെയുള്ള മരുഭൂമിയിൽ വെച്ച് അത് മുഴുവനും അവനിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നതിനെടുക്കേണ്ടി വന്നു. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ വിവേകപരമായ ധാരണകളെല്ലാം ആ മരുഭൂമിയിൽ വെച്ച് അടിച്ചു പുറത്താക്കി കിട്ടിയപ്പോൾ പിന്നെ ആ ലോഹം വളയ്ക്കുന്നതിനായി തയ്യാറായി കഴിഞ്ഞിരുന്നു. അപ്രകാരമാണ് ദൈവം തന്റെ മനുഷ്യരെ എടുത്തിട്ട് അവരുടെ ഭയങ്ങളും അവരുടെ വിവേകവും എല്ലാം അടിച്ചു പുറത്താക്കിയിട്ട് പിന്നെ ആ മഹാനായ ഗുരുവായ കുശവൻ അവരെ ആ ചക്രത്തിലിട്ടിട്ട് വീണ്ടും അവരെ വളച്ചെടുക്കാൻ തുടങ്ങുന്നു. യോഗ്യതയുള്ള ജോലിക്കാരാകുന്നു. ഇത് ദൈവപുരുഷന്മാരാണ്. ദൈവം സ്വയമായിട്ട് ചെയ്യുന്നതിലും കൂടുതലായി ആർക്കൊരു മനുഷ്യനെ പരിശീലിപ്പിക്കാൻ കഴിയും? അവനവരെ പരിശീലിപ്പിച്ചിരുന്ന രീതിയെ ശ്രദ്ധിക്കുക. നമുക്ക് ദാവീദ് എന്ന പേരോടുകൂടിയ വേറൊരാളെ കൂടി ചിന്തിക്കാൻ കഴിയും. അവൻ വെറുമൊരു ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവം അവനെ പരിശീലിപ്പിക്കുകയായിരുന്നു. ശാമുവൽ പ്രവാചകൻ വന്നിട്ട് അവന്റെ തലയിൽ എണ്ണയൊഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. കാരണം ദൈവം ദാവീദിനെ ഒരു വീരപരാക്രമിയായിട്ട് പരിശീലനം കൊടുക്കാൻ പോവുകയായിരുന്നു. അവന് ദൈവം കൊടുത്ത പരിശീലനത്തെ ശ്രദ്ധിക്കുക. ഞാൻ സാധാരണയായി പ്രാർത്ഥനയ്ക്കായിട്ട് പോകാറുള്ള ഇവിടുത്തെ ഗ്രീൻ മിൽസിൽ വെച്ച് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ വായിക്കുകയായിരുന്നു. ദൈവം ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് നിന്റെ പിതാവിന്റെ ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്ത് ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ദാവീദിനവൻ കൊടുത്ത കർക്കശമായ പരിശീലനത്തെ ഞാൻ ചിന്തിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്കൂളിൽ അവനെ അത്രമാത്രം പഠിപ്പിച്ചിട്ടില്ല, എന്നാൽ അവന്റെ സ്വന്തമായ സ്കൂളിൽ തന്നെ അവനെ പഠിപ്പിച്ചു. ദാവീദ് ഒരു വേട്ടക്കാരനും മാട്ടിടയനുമായിരുന്നു. സങ്കീർത്തനത്തിൽ അവൻ പച്ച പുൽപ്പുറത്തെയും നിശ്ചല ജലത്തെയും കുറിച്ച് പറയുന്നു.
Because there he was alone by himself. He wasn't contaminated.
കാരണം അവൻ അവിടെ ഏകനായിരുന്നു. അവൻ ലോകകാര്യങ്ങളാൽ ദുഷിക്കപ്പെട്ടിരുന്നില്ല.
God has to get a man away from the things.
ദൈവത്തിന് ഒരു മനുഷ്യനെ ലോകകാര്യങ്ങളിൽ നിന്നും എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു. അതിനാൽ അവനെ ശാന്തനായി കിട്ടി കഴിഞ്ഞിട്ട് അവൻ ദൈവത്തിന്റെ മൃദുസ്വരം കേൾക്കാൻ കഴിയുമാറാക്കുന്നു. അങ്ങനെ ഒരു വട്ടം ദൈവവുമായിട്ട് സംബന്ധത്തിലായി കഴിയുമ്പോൾ പിന്നെ അവൻ ഭയമില്ലാത്തവനാകുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അവൻ കാര്യമാക്കിയില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അവൻ ദൈവസന്നിധിയിലായി കഴിഞ്ഞിരിക്കുന്നു. അവൻ ദൈവത്തെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ അറിയുന്നു. അങ്ങനെ ദാവീദിനെ നാം കാണുന്നു. ഒരു ദിവസം ദൈവം ഒരു കരടി അവന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചു കൊണ്ടുപോകാൻ ഇടയാക്കി. ദാവീദ് കരടിയുടെ പിന്നാലെ പോയി. അവൻ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം പിന്നീട് അവൻ അതിനെക്കുറിച്ച് ഏറ്റു പറഞ്ഞിരുന്നു. അവൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് അപേക്ഷിച്ചു. അവൻ ആടുകളുടെ സൂക്ഷിപ്പുകാരനായിരുന്നു. അവൻ ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. എന്ത് വില കൊടുത്തും ആ ആട്ടിൻകുട്ടിയെ അവൻ രക്ഷിച്ചിരിക്കണം. അവൻ അവന്റെ കവണിയും എടുത്തുകൊണ്ട് കരടിയുടെ പിന്നാലെ പോയിട്ട് അതിനെ കൊന്നുകളഞ്ഞു. അവൻ ആടിനെ രക്ഷിച്ചിരിക്കണം. നോക്കൂ, ദൈവം എന്തിനാണ് അവന് പരിശീലനം കൊടുത്തിരുന്നതെന്ന്. ദൈവം അവന്റെ ഇടയന്മാരാൽ തന്റെ ആട്ടിൻകുട്ടിയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതവൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെയും അവൻ എന്തിലൊക്കെ കൂടെ പോകണമെന്നുള്ളതിനെയും പരിഗണിക്കുന്നില്ല. ഈ ആട്ടിൻകുട്ടികളെ രക്ഷിക്കുക. അതിനുശേഷം ദാവീദ് ഈ കരടിയുടെ മേൽ ധീരനാണെന്ന് കണ്ടപ്പോൾ അവൻ ഈ മൃഗത്തിന്റെ ശക്തിയെ സ്വല്പം കൂടി കൂട്ടിയിട്ട് അവനൊരു സിംഹത്തെ അയച്ചിട്ട് അവന്റെ ഒരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ടു പോകാൻ ഇടയാക്കി. സിംഹം ഒരു ഭീകരമായ മൃഗമാണ്. ഓ, ആഫ്രിക്കയിൽ ഞാനവയെ വേട്ടയാടിയിരുന്നപ്പോൾ നിങ്ങൾക്ക് ജാക്ക് റോബിൻസൺ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു സിംഹത്തിന് 10 പേരെ കൊന്നുകളയാൻ കഴിയും. ഓ, അതൊരു ശക്തിയേറിയ ഭയങ്കര മൃഗമാണ്. ഒരു വലിയ അലർച്ച കൊണ്ട് തന്നെ മനുഷ്യർ ക്ഷയിച്ചു പോകും. ഒരു സിംഹത്തിന്റെ ശക്തിക്കടിയിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും വേദന അനുഭവപ്പെടുന്നില്ല. അവൻ കൊടുക്കുന്ന അലർച്ച തന്നെ അത്രയും പേടിപ്പിക്കുന്നതാണ്. ആ വളരെ വലുതായ കാലുകൾ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അവൻ ഒരു ഡസനോളം മനുഷ്യരെ വലിച്ചു കീറിക്കളയും. അങ്ങനെയായിരിക്കും ഒരു ബാലനെ കുറിച്ച് ഓർത്തു നോക്കുക. അവൻ തവിഴ നിറമുള്ളവനായിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതിന്റെ അർത്ഥം അവനൊരു കൊച്ചു പയ്യനായിരുന്നു. കൂടാതെ അവന്റെ പക്കൽ ഒരു കവണി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു കഷ്ണം തോലും അതിൽ ഒരു ചരട് കൊണ്ട് ഓരോ വശം ബന്ധിച്ചിരുന്നു. അങ്ങനെ ഒരു വിശക്കുന്ന സിംഹം അതിന്റെ വായിൽ രക്തത്തിന്റെ രുചിയുമായിട്ട് ഓടി വന്ന് ഒരാട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. ദാവീദ് ദൈവത്തിങ്കിലേക്ക് നോക്കിയിട്ട് എനിക്കതിനെ നഷ്ടപ്പെടാൻ കഴിയുകയില്ല, നീ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞു. അവൻ ആ സിംഹത്തെ കവണി കൊണ്ട് അടിച്ചു വീഴ്ത്തി. സിംഹം അവന്റെ മേലേക്ക് ചാടി വന്നപ്പോൾ ആ സിംഹം ഏകദേശം 500 പൗണ്ടോളം ഭാരവും അല്ലെങ്കിൽ കൂടുതലുമാകാം. ഈ കൊച്ചു പയ്യൻ 70-80 പൗണ്ട് ഭാരമുണ്ടായിരിക്കാം. അവന്റെ അരയ്ക്ക് നിന്നും കത്തി വലിച്ചൂരിയെടുത്തിട്ട് ഒറ്റയടിക്ക് 10 മനുഷ്യരെ കൊല്ലാൻ കഴിയുന്ന സിംഹം അവന്റെ നേരെ വന്നപ്പോൾ അവൻ അതിന്റെ താടിക്ക് പിടിച്ചതിനെ കൊന്നുകളഞ്ഞു. ധൈര്യമാണ്, ദൈവത്തിന് ഭീരുക്കളെ ആവശ്യമില്ല. അവന്റെ വചനത്തെ എടുത്ത് അവനെ വിശ്വസിക്കാൻ ഭയമുള്ളവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല. ദൈവം പറയുന്നതല്ലാതെ മറ്റ് യാതൊന്നിനും ശ്രദ്ധ കൊടുക്കാത്ത ധീരന്മാരായ മനുഷ്യരെയാണ് അവൻ ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ളവരോടൊപ്പമാണ് അവൻ നീങ്ങുന്നത്. സഭ പറയുന്നതിനെയും പാസ്റ്റർ പറയുന്നതിനെയും സഭയുടെ നിൽപ്പിനെയും പരിഗണിക്കാതെ അവൻ ദൈവത്തിനും നീതിക്കും അവന്റെ വചനത്തിനും വേണ്ടി നിൽക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഈ ദിവസങ്ങളിൽ അവന്റെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവന്റെ ഉണർവിന് വേണ്ടി ദൈവം അയക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം അവൻ യുദ്ധത്തിലായിരുന്ന അവന്റെ സഹോദരന്മാരെ കാണാനായി പോയപ്പോൾ അവിടെ 14 ഇഞ്ച് നീളമുള്ള വിരലുകളോട് കൂടിയ ഒരു ഭീമ കായകൻ ഉണ്ടായിരുന്നു. അവൻ വീമ്പിളക്കിക്കൊണ്ട് പറഞ്ഞു, എന്നോട് പോരാടുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരിക. നിനക്കെന്നെ അടിച്ചു വീഴ്ത്താമെങ്കിൽ ഞാൻ നിനക്ക് കീഴടങ്ങാം, അല്ലെങ്കിൽ തീർച്ചയായിട്ട് ഞങ്ങൾ സേവ ചെയ്യാം. കീഴടങ്ങുന്നവർ ആരായാലും തീർച്ചയായും അത് തോറ്റുപോയവനായിരിക്കും. അപ്രകാരമാണ് പിശാച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വക്കത്തായി കിട്ടിയെന്ന് അവന് തോന്നുമ്പോൾ പിന്നെ അവൻ പറയും, നിങ്ങൾക്കത് പ്രാപിക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് മെത്തഡിസ്റ്റ് ചർച്ചിലും ബാപ്റ്റിസ്റ്റ് ചർച്ചിലും ദിവ്യ രോഗശാന്തി പ്രസംഗിക്കാൻ കഴിയുകയില്ല. എങ്കിൽ നിങ്ങൾ മെത്തഡിസ്റ്റുകാരായ പ്രാസംഗികർ ഒരു വട്ടം ദൈവത്തെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്കത് കഴിയുമോ ഇല്ലയോ ഒന്ന് കണ്ടുപിടിച്ചു നോക്കുക. അവർ പഠിപ്പിക്കുന്നതായി അവരുടെ വേദശാസ്ത്രം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് അവൻ ദൈവമാകുന്നുവെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അത് പെന്തിക്കോസ്തുകാരായ ജനങ്ങളാണെന്ന് അവർ പറയും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൂട്ടം ആളുകൾ ഒരു മൂലയ്ക്ക് അവർക്ക് കടന്നു പറ്റാനായ ഒരു കെട്ടിടം പോലും ഇല്ലാതെ നിന്നിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ലൈഫ് മാസികയിൽ അവരെ കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നതെന്ന് വായിച്ചുവോ? പെന്തക്കോസ്ത് സഭയുടെ ഉയർച്ചയെന്നത് ഈ കാലഘട്ടം അറിഞ്ഞിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവമാകുന്നു. തീർച്ചയായും ബാക്കിയുള്ള സഭകളെല്ലാം കൂടി ഒരുമിച്ച് കൂടി ഉത്പാദിപ്പിക്കുന്നതിലും കൂടുതൽ പരിവർത്തനങ്ങൾ അവർ ഉത്പാദിപ്പിക്കുന്നു. അതാണ് ലൈഫ് മാസിക പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ്? അവർ ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ കൂട്ടിച്ചേർന്നെന്ന് വന്നേക്കാം. എന്നാൽ സഹോദര, അവർ ധീരന്മാരാണ്. അവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കറുപ്പിനെ കറുപ്പെന്നും വെളുപ്പിനെ വെളുപ്പെന്നും വിളിക്കുന്നു. അവസാനമായി ഉണർവ് പൊട്ടിപ്പടരുമ്പോൾ അത് അവരുടെ ഇടയിലായിരിക്കും. അതങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അവർ ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നേരെയായിക്കൊള്ളും. അങ്ങനെ ശൗൽ അവന്റെ ആയുധങ്ങളെല്ലാം അവനെ ധരിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഭീകരനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ നിനക്കത് വേണ്ടിയിരിക്കുന്നു. കാരണം നീ ഒരു ബാലനാകുന്നു, നീ ചെറുപ്പമാകുന്നു, നീ അവന്റെ മുമ്പിൽ യാതൊന്നുമില്ല. അവൻ ചെറുപ്പം മുതലേ ഒരു യോദ്ധാവാണ്. അവനോട് നിനക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും? ദാവീദേ, നീ ഇത് കേൾക്കുക. നോക്കൂ, അവൻ ഇപ്രകാരം ഇത് പറഞ്ഞിരുന്നില്ല. ശ്രീമാനായ ശൗലേ, നീ ആദരണീയവനാകുന്നു. എന്റെ പിതാവ് എന്നെ വ്യാകരണ സ്കൂളിലേക്കും കോളേജിലേക്കും ഹൈസ്കൂളിലേക്കും അയച്ചു. അങ്ങനെ എന്റെ പക്കൽ ഇപ്പോൾ PhD ഉണ്ട്. ഞാൻ ഇത് ചെയ്യാൻ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊരു മിടുക്കനായ മനുഷ്യനാണ്. അവൻ ഒരിക്കലും അതങ്ങനെ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എന്റെ യജമാനനെ, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരടി വന്നിട്ട് ഒന്നിനെ എടുത്തുകൊണ്ടു പോകുകയും ഞാൻ അതിനെ കൊല്ലുകയും ചെയ്തു. ഒരു സിംഹം വന്നൊന്നിനെ എടുത്തുകൊണ്ടുപോയി, ഞാൻ അവനെ അടിച്ചു വീഴ്ത്തി. അവൻ എന്റെ മേൽ ചാടി വന്നപ്പോൾ ഞാൻ അവനെ കൊന്നുകളഞ്ഞു. സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചവനായ ദൈവം ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. അതൊരു ദൈവത്താൽ പരിശീലിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. എങ്ങനെയാണ് പോരാടുന്നതെന്ന് ഏതൊരു മനുഷ്യനും അറിയാൻ കഴിയുന്ന പരിശീലനങ്ങളുമായിട്ട് ശൗൽ അവിടെ നിന്നിരുന്നു. ദാവീദിനൊരു വാളിനെ കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. അവന് പരിചയക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. ശൗൽ അവന്റെ പടയെങ്കിൽ അവനെ ധരിപ്പിച്ചു. ദാവീദ് മിക്കവാറും മുട്ടുമടങ്ങിയതുപോലെ നിന്നിരുന്നു. അവന്റെ വൈദികരുടെ ഉടുപ്പ് ഒരു ദൈവപുരുഷന് ചേരുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അത് അവനെ ഇടിച്ചു കലക്കി കളഞ്ഞു. നമ്മുടെ മതവിശ്വാസങ്ങളും കാര്യങ്ങളും ഒരിക്കലും ദൈവത്തിന്റെ സാമഗ്രികളോട് തുല്യമാവുകയില്ല. ഓ, എപ്രകാരം നമുക്കിങ്ങനെ തുടർന്നുകൊണ്ട് വളരെയധികം വ്യത്യസ്തമായ കാര്യങ്ങളെ എടുക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് ഇപ്പോൾ എളുപ്പം കടക്കാം. ഏലിയാവിന് പ്രായമേറിയിട്ട് ഈ ലോകം വിടുന്നതിന് ഇനിയും അധിക സമയം തനിക്കില്ല എന്ന് അവൻ അറിഞ്ഞിരുന്നു. ദൈവം ഒരു സത്യസന്ധനായ ഒരു നല്ല മനുഷ്യനെ കണ്ടുപിടിച്ചിരുന്നു. അവന്റെ പേര് എലീഷാ എന്നായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരാളുടെ പേര് ഏലിയാവെന്നും മറ്റൊരാളുടെ പേര് എലീഷാവെന്നുമാകുന്നു. അവൻ അവിടെയുള്ള സംഘടനകളിലേക്കും മറ്റും പോയിട്ട് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ ഉയർന്ന സ്കൂളുകളിലേക്കും വേദശാസ്ത്ര പഠനത്തിനായിട്ടുള്ള സ്കൂളുകളിലേക്കും ഒരിക്കലും പോയിരുന്നില്ല. അവൻ എന്താണ് ചെയ്തത്? അവൻ വയലിലേക്ക് പോകുകയും 12 കാള പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കാണുകയും ചെയ്തു. എന്ത്? എലീശാവ് ഒഴുകുകയായിരുന്നു. ഒരു നേരെയുള്ള നിരയെ എങ്ങനെ ഗണ്യമാക്കണമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ പിന്നിലേക്ക് നോക്കാനായി തിരിഞ്ഞാൽ അവൻ വഴിയിൽ നിന്നും അങ്ങുമിങ്ങുമാക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു. ഒരു നേരെയുള്ള ഒഴിവുചാല എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് അറിയാവുന്ന ഒരു വ്യക്തി അവന്റെ കൈകൾ കലപ്പയിൽ വെച്ചിട്ട് തിരിഞ്ഞുപോലും നോക്കിക്കൂടാ എന്ന് ദൈവം അറിഞ്ഞിരുന്നു. അവനവന്റെ വിദ്യാഭ്യാസം കിട്ടുന്നതുവരെ അവൻ ഒരിക്കലും കാത്തിരുന്നില്ല. അത് വഴിയിൽ അങ്ങുമിങ്ങുമാകുന്നതാണ്. ആ പുഴപ്പ് അവന്റെ മേൽ വീണ ഉടനെ തന്നെ അവൻ കാളകളെ കൊന്ന് ബലി കഴിച്ചിട്ട് ഏലിയാവിന്റെ പിന്നാലെ പോയി. അവൻ ആഗ്രഹത്തോടെ തയ്യാറായിരുന്നു. അവനെ കൊണ്ടത് കഴിയുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. ഇപ്പോൾ ദൈവത്തിന് ചില പരിശീലനം അവന് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എപ്രകാരം അവന്റെ കണ്ണുകൾ ഒഴിവുചാലിൽ തന്നെ വെക്കണമെന്ന്. 12 കാളകളോട് കൂടിയ കലപ്പ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് ഒഴുകുന്നതിൽ കൂടെ അവനെ പരിശീലിപ്പിച്ചിരുന്നു. അവനെ കുറച്ച് സഹനശക്തി പഠിപ്പിക്കുകയും എങ്ങനെയാണ് സഹിക്കേണ്ടതെന്നും ഈ കാളകളുടെ കൂടെ നേരെ ഒരു നിരയിൽ നടക്കുന്നതിൽ കൂടെ പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം അവന് ചില മനുഷ്യരെ പരിശീലിപ്പിക്കേണ്ടിയിരുന്നു. അവരെ തിരുവചനത്തിൽ ദൈവത്തോട് ഒരേ നിരയിലായിട്ട് നേരെയുള്ള ഒരു നിരയിൽ നിൽക്കുവാൻ പരിശീലിപ്പിക്കേണ്ടിയിരുന്നു. അതിനുശേഷം ദൈവത്തിന് പോലും അവനെ ഒരു സ്വല്പം സ്കൂളിലാക്കേണ്ടിയിരുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ നീ ഇവിടെ താമസിച്ചുകൊള്ളുക, ഞാൻ ഗിൽഗാലിലേക്ക് പോവുകയാണ്, കാരണം യഹോവ എന്നെ അവിടേക്ക് വിളിച്ചിരിക്കുന്നു. ഏലിയാവിന്റെ പുതപ്പിൽ നിന്നും അവന്റെ മേലാ ശക്തി അനുഭവിച്ചറിഞ്ഞ ആ പ്രവാചകൻ പറഞ്ഞു, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഗിൽഗാലിലേക്ക് പോയി, അത് ക്രിസ്ത്യാനിയുടെ ഏറ്റുപറയലിന്റെയും സ്നാനത്തിന്റെയും സ്ഥലമാകുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, ഇത് നല്ല സ്ഥലമാകുന്നു. നീ ഏറ്റുപറയുകയും സ്നാനപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ, ഇത് ധാരാളമാകുന്നു. ഞാൻ ബേഥേലിലേക്ക് പോവുകയാണ്, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആലയം എന്നാണ്. അത് ധാരാളം പ്രൊഫസർമാർക്ക് കൊള്ളാമായിരിക്കും. ഓ, ഞാൻ പള്ളിയിലേക്ക് വരികയും എനിക്ക് കൂട്ടായ്മ കിട്ടുകയും ചെയ്തിരിക്കുന്നു, എന്തുകൊണ്ട് ഇവിടെ തന്നെ എനിക്ക് നിന്നുകൂടാ? എന്നാൽ ശ്രദ്ധിക്കുക, എലീശായ്ക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവന് വേണ്ടി ഇനിയും അത് കൂടുതലായിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഓ, എപ്രകാരം ഞാനിത് ഇഷ്ടപ്പെടുന്നു. അവൻ ദൈവത്തിന്റെ ഭവനമായ ബേഥേലിലേക്ക് പോയി, അവിടെ ഒരു കൂട്ടം വേദപണ്ഡിതന്മാരെ കണ്ടു. അവരെല്ലാം നല്ലവണ്ണം പരിശീലിക്കപ്പെട്ട പ്രാസംഗികരായിരുന്നു. അവർ അവന്റെ അടുക്കൽ വന്നിട്ട് അവനോട് ചോദിച്ചു, ശ്രീമാൻ, നിനക്കറിയാമോ നീ വടിയുടെ അറ്റത്തായി കഴിഞ്ഞിരിക്കുന്നു. ഏലി അവനെ നിന്റെ അടുക്കൽ നിന്നും എടുക്കപ്പെടാൻ പോവുകയാണെന്ന് നിനക്കറിയാമോ? അവന് വളരെ പ്രായം ചെന്നിരിക്കുന്നു, അവൻ ഇനിയും അധികനാൾ ജീവിക്കാൻ കഴിയുകയില്ല. ഏലിയാവ് എടുക്കപ്പെടാൻ പോവുകയാണ്, പിന്നെ നീ അവിടെ ഒരു മതഭ്രാന്തനെ പോലെ നിൽക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത് പറയട്ടെ, ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ നിർമ്മിതമായ പാത്രത്തിൽ നിന്നും അവന്റെ ദാഹം തീർക്കാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിന് കഴിയുകയോ പറ്റുകയില്ല. അവനത് ചെയ്യാൻ കഴിയുകയില്ല. അവർക്കവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ സ്കൂളിൽ നിന്നുള്ള അവരുടെ വേദശാസ്ത്രം എല്ലാം കൂടി ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവപുരുഷന്റെ ദാഹത്തെ തീർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ അവനെ തുടർച്ചയായി പ്രേരിപ്പിക്കാൻ തുടങ്ങി. ഓ, നീ ഇവിടെ താമസിച്ചിരിക്കണം, എന്തുകൊണ്ടെന്നാൽ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ നിനക്ക് PhD തരാൻ കഴിയും. കൂടാതെ നിനക്കറിയാമോ, അധികം നീണ്ട സമയം ഇവിടെ എടുക്കുകയില്ല. നീ 4 വർഷത്തെ പരിശീലനം എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിനക്ക് പ്രസംഗിക്കാനുള്ള അധികാരം നിനക്ക് തരാൻ കഴിയുന്നതാണ്. നീ അത് ശരിയായ വിധം തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ സഭാ സംഘടനകളിലേക്ക് അയക്കുന്നതാണ്. അതൊരു ദൈവപുരുഷനെ സന്തുഷ്ടനാക്കുകയില്ല. നീ ഞങ്ങളോടൊപ്പം 4-5 വർഷങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ഒരു ശുശ്രൂഷകനായി പരിശീലിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി അവന്റെ പക്കൽ സമയമുണ്ടായിരുന്നില്ല. അവൻ ആ നീരുറവയുടെ അടുക്കലേക്കുള്ള വഴിയിലായിരുന്നു. അവനതിന് മേലെയായി കഴിഞ്ഞിരുന്നു. അവന്റെ പ്രാണനിൽ സ്വർഗത്തിന്റെ രുചി അവന് കിട്ടിക്കഴിഞ്ഞിരുന്നു. നിന്റെ തലവൻ എടുക്കപ്പെടാൻ പോവുകയാണെന്ന് നിനക്കറിയാമോ എന്നവർ ചോദിച്ചു. അവൻ എന്താണ് അതിന് ഉത്തരമായി പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. അതെ, എനിക്കറിയാം, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ശ്വാസം പിടിച്ചുകൊള്ളുക. എന്നോട് അതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ ശ്രമിക്കണ്ട. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് പറയാൻ ശ്രമിക്കണ്ട. ഞാൻ എവിടെയാണ് പോകുന്നതെന്നും ഞാൻ എന്തിന്റെ പിന്നാലെയാണെന്നും എനിക്കറിയാം. ദൈവമേ, പ്രകാരമുള്ള ജനങ്ങളെ ഞങ്ങൾക്ക് തരണമേ. അത് ദൈവത്താൽ പരിശീലിക്കപ്പെട്ട ജനങ്ങളായിട്ട് ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതെന്നും ആ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതെന്നും അറിയാവുന്നവരാണ്. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട. നിങ്ങൾ മിണ്ടാതിരുന്നു കൊള്ളുക. എന്നെ അധൈര്യപ്പെടുത്താൻ ശ്രമിക്കണ്ട, കാരണം അത് യാതൊരു ഗുണവും ചെയ്യുകയില്ല. ഓ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരായ ജനങ്ങൾക്ക് അത്രയും ധൈര്യമുണ്ടായിരുന്നെങ്കിൽ. ഓ, അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു, അത് യഥാർത്ഥമല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വീണ്ടും രോഗിയായിത്തീരും. നിങ്ങൾ മിണ്ടാതിരുന്നു കൊള്ളുക. അതിനെക്കുറിച്ച് യാതൊന്നും എന്നോട് പറയണ്ട. ഞാൻ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉണർവ് വരുന്നു. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഓ, ദൈവപുത്രന്മാരായ നിങ്ങൾ ആ മണ്ഡലത്തിലേക്ക് ഭീതി കൂടാതെ ഭയമില്ലാതെ നീങ്ങിക്കൊള്ളുക. ദൈവത്തെ അവന്റെ വചനത്താൽ എടുക്കുക. അവൻ എടുക്കപ്പെടാൻ പോവുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ ഉത്സാഹപ്പെടുത്തുന്നതിനായി നിങ്ങൾക്ക് അവിടെ യാതൊന്നുമില്ല. നിങ്ങളുടെ എല്ലാ ഡിഗ്രികളും PhD കലയുടെ ബാച്ചിലർ ഡിഗ്രിയും ഈ കാര്യങ്ങളെല്ലാം തന്നെയും എന്നെ സംതൃപ്തനാക്കുന്നില്ല. നിങ്ങൾ മിണ്ടാതിരുന്നു കൊള്ളുക. ശരിയെങ്കിൽ നീ അവിടെ ചെന്ന് തകരാൻ പോവുകയാണ്. ഞാൻ തകരുകയാണെങ്കിൽ ഞാൻ തകർന്നു പോയിക്കൊള്ളട്ടെ, ഞാൻ എന്റെ വഴിയിലായിരിക്കുന്നു. അങ്ങനെ തുടർന്നവൻ പോയിരുന്നു. നിനക്കവിടെ മറികടക്കാൻ കഴിയുകയില്ല. എനിക്കത് മറികടക്കാൻ കഴിയുകയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവം എന്നെ മറികടത്താൻ പോവുകയാണെന്ന് അവൻ പറഞ്ഞു. ഏലീശാവ് യോർദാനിലേക്ക് പോകുന്നു, ഞാനും അവനോടൊപ്പം പോകുന്നു. എല്ലാ ജീവനിലും ദൈവം യോർദാനെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഏലീശാവ് തിരിഞ്ഞു വന്നിട്ട് ഏലിയാവ് ഏലീശായോട് പറഞ്ഞു, നീ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒന്നായിരിക്കാം, കൂടാതെ വാസ്തവമായും നിനക്കൊരു പഠിപ്പുമില്ല. ഈ പ്രവാചകൻ അവനെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നീ വെറും ഒരു ചെറുപ്പക്കാരനാണ്, നിനക്കധികം പഠിത്തമൊന്നുമില്ല, നിനക്കൊരു വ്യാകരണത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ല, നിനക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഉഴുകുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് നിന്റെ കലയുടെ ബാച്ചിലർ ബിരുദം പ്രാപിക്കുന്നതാണ് നല്ലത്. നീ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് നിന്റെ ഡിഗ്രി പ്രാപിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്നാൽ ഏലീശാവ് ഒരിക്കൽ ദൈവത്തെ തൊട്ടിട്ട് അവന്റെ മേൽ ദൈവശക്തിയുടെ അഭിഷേകത്തെ അനുഭവപ്പെട്ട ആ മനുഷ്യനത് ചെയ്തില്ല. അവൻ പറഞ്ഞു, യഹോവയാണ്, ഒരിക്കലും മരിക്കാത്ത നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. അവനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, അവൻ ദർശനം കണ്ടിരുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ അവർ ഇരുവരും കൂടി യോർദാനിലേക്ക് പോയി. യോർദാൻ എന്ന് വെച്ചാൽ മരണമാകുന്നു. അവിടെ ആ വയസ്സനായ മനുഷ്യനും ചെറുപ്പക്കാരനായ മനുഷ്യനും ചെന്ന് നിന്നു. അത് വാസ്തവത്തിൽ ക്രിസ്തുവിനെയും അവന്റെ സഭയെയും പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ അവർ അവിടെ യോർദാനിൽ ചെന്ന് നിന്നു. അവിടെ ഇതാ യഹൂദിയായുടെ മലകളിൽ നിന്നും വലിയ ഓളങ്ങൾ അലറുന്നത് പോലെ ഒഴുകി വന്നിരുന്നു. ഏലിയാവ് തന്റെ നരച്ച മുടികൾ പിന്നിലേക്കായിട്ട് അവന്റെ മങ്ങിയ കണ്ണുകൾ കൊണ്ട് യോർദാൻ അപ്പുറത്തേക്ക് നോക്കിയിരുന്നു. ഈ ചെറുപ്പക്കാരൻ അവൻ വെച്ചിരുന്ന എല്ലാ ചുവടുകളെയും ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടത്തെ നിർവഹിക്കുന്നതിനായി ഈ ചെറുപ്പക്കാരൻ ഒരു ദർശനത്തിനായി കാത്തിരുന്നു. മറ്റയാൾ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അവർ രണ്ടുപേരും യോർദാനിലെത്തിയിരുന്നു. ഏലിശായിക്ക് അവൻ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഏലിയാവിനൊരു കടുപ്പമേറിയ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ആഹാബും സ്ത്രീ പ്രാസംഗികയായ ഇസബേലും ഒരു പരുക്കമായ വഴിയാണ് അവന് കൊടുത്തിരുന്നത്. പാറകളിൽ കൂടെയും മറ്റും അവന് കടന്നു പോകേണ്ടിയിരുന്നു. അങ്ങനെ ഏലിയാവ് ക്ഷീണിച്ചുകൊണ്ടിരുന്നു. അവനൊരു നല്ല പോരാട്ടം പോരാടിയെന്നും താൻ ഓട്ടം തികച്ചിരിക്കുന്നുവെന്നും അവൻ അറിയാമായിരുന്നു. യോർദാനിനപ്പുറത്തായി അവന്റെ വിരമിക്കൽ കടന്നിരുന്നു. എന്നാൽ അവന്റെ മേലുണ്ടായിരുന്ന ആത്മാവിനെ ഏലീശാവ് ശ്രദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഓരോ വിശ്വാസിയും നിങ്ങൾക്കെല്ലാം വിറ്റുകളയേണ്ടതായ ഒരു സ്ഥാനത്തെത്തുമ്പോൾ യോർദാന്റെ തണുത്ത ഓളങ്ങൾ നിങ്ങളുടെ കാലുകളിൽ തട്ടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ മറികടക്കാൻ പോവുകയാണോ അതോ അല്ലയോ? യോർദാൻ വേർപെടുത്തലാണ്, അത് വേർപെടുത്തുന്നു. പിന്നിലുള്ള മലയിൽ ആ പ്രാർത്ഥനയർ നിന്നുകൊണ്ട് അപ്പോഴും ഏലീശാവനോട് ആർത്തിരുന്നു, നീ മറികടക്കാതിരിക്കുന്നതാണ് നല്ലത്, നീ അതിനപ്പുറത്തായി പോകും. അവരുടെ അതുപോലെയുള്ള പ്രസ്താവനകൾ ഇന്നും നാം കേൾക്കുന്നു. എന്നാൽ ഏലീശാവ് പറഞ്ഞു, ദൈവം ദൈവവും ഇതവന്റെ പ്രവാചകനുമാണെങ്കിൽ എനിക്ക് അവന്റെ സ്ഥാനത്തെ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് അവന്റെ ആത്മാവിനെ എനിക്ക് ആവശ്യമായിരിക്കുന്നു. എനിക്ക് അവരുടെ പഠിപ്പിന്റെ ആവശ്യമില്ല. അവരുടെ പഠിത്തം അത് ചെയ്തിരുന്നെങ്കിൽ അവർ അവന്റെ സ്ഥാനത്തെ എടുത്തിരുന്നേനെ. എന്നാൽ ഇത് ചെയ്യുന്നതിന് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. എനിക്ക് അവന്റെ ആത്മാവിനെ ആവശ്യമായിരിക്കുന്നു. സഭകളുടെ സ്കൂളുകൾ ആ സ്ഥാനത്തെ എടുക്കുകയും യേശു വാഗ്ദാനം ചെയ്ത് ശക്തി എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്നേനെ. എന്നാൽ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും കത്തോലിക്കരും പ്രസ്ബിറ്റേറിയൻകാരും ഒരിക്കലും അത് ചെയ്യുകയില്ല. എല്ലാ സഭാ സംഘടനകളായ യോർദാനെയും അതുപോലെ എല്ലാ കാര്യങ്ങളെയും പിന്നിലാക്കിയിട്ട് ദൈവത്തോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കാൻ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ അവൻ യോർദാനിൽ അവനോടൊപ്പം നിന്നു. ഏലിയാ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് എവിടെയെങ്കിലും ഇതിനപ്പുറത്തായിട്ട് ദൈവം അവനെ കണ്ടുമുട്ടുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ അവന്റെ പുതപ്പൂരിയെടുത്തിട്ട് അവൻ ഈ ചെറുപ്പക്കാരനെ തിരിഞ്ഞു നോക്കുകയും പിന്നെ അവൻ യോർദാനെ അടിക്കുകയും ചെയ്തു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുകയും അവർ ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് നടക്കുകയും ചെയ്തു. നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും അതിനെ പിരിക്കുന്നതിനായിട്ടുണ്ടെങ്കിൽ പിന്നെ യോർദാൻ അത്രയും മോശമല്ല. ഹോ, അവർ മറ്റേ വശത്ത് ചെന്നെത്തിയപ്പോൾ എല്ലാ മുൾപടർപ്പിലും അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളുമായിരുന്നു. രാജാക്കന്മാരുടെ രാജാവ് ഏലിയാവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി ആകമ്പടി അയച്ചിരുന്നു. ഏലിയാവിന് അതെല്ലാം അവസാനമായിരുന്നു. ഏകദേശം 80 വർഷക്കാലത്തോളം അവിടെയുള്ള ജനങ്ങളോട് വഴക്കിട്ടും നിരാഹാരത്തോടും കലഹിച്ചും അങ്ങനെയെല്ലാമായിട്ട് അവനത് ധാരാളമായിരുന്നു. അവൻ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. അവൻ ഏലീശാവിനെ തിരിഞ്ഞു നോക്കി. ഏലീശാവ് ഒരു ദർശനം കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. ഓ, അവന് പിന്നിലുണ്ടായിരുന്നതായ എല്ലാവിധ പഠിത്ത കാര്യങ്ങളിലും അവന് നിൽക്കാമായിരുന്നു. എന്നാൽ അവർ എങ്ങും തന്നെ നീട്ടിയിരുന്നില്ല. ദൈവം അവനെ അവന്റെ സ്വന്തം രീതിയിൽ പരിശീലിപ്പിക്കാൻ പോകുകയായിരുന്നു. അങ്ങനെ അവൻ അവിടേക്ക് നോക്കിയപ്പോൾ മുൾപടപ്പുകളെല്ലാം അഗ്നിരഥത്താലും അഗ്നിയശ്വങ്ങളാലും നിറഞ്ഞിരുന്നിട്ട് അത് ഏലീശാവിനെ എന്തോ ഒന്ന് സംഭവിക്കാൻ ഇടയാക്കി. അവനൊരു ദർശനം കണ്ടു. അതേ സഹോദര, ദൈവം ഏലിയാവിനെ എടുത്തപ്പോൾ അവന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കുമായി അവൻ തിരികെ വന്നു. അപ്പോൾ അവൻ ഉണർവിന് തയ്യാറായിരുന്നു. ഇതിനു മുമ്പ് വെറും ഒരു ഉഴവുകാരനായിരുന്ന ഈ മനുഷ്യനെ അതിനുശേഷം നോക്കുക. ദൈവം അവന്റെ പേരിനെ അനശ്വരമാക്കി. ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം അവന്റെ ചുറ്റുമായി നിന്ന് അവനെ ശ്രദ്ധിക്കുകയും അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയും ഇരുന്നു. കാരണം ദൈവത്തിന്റെ ശക്തി അവന്റെ മേലുണ്ടായിരുന്നു. യോർദാൻ മറികടന്ന് ലോകകാര്യങ്ങളിൽ നിന്നും അവരെ തന്നെ വേർപെടുത്തിയതായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുമ്പിൽ ദൈവം ലോകത്തെ മുട്ടുകുത്തിക്കാൻ പോകുന്ന സമയം ഇതാ വരുന്നു. സഹോദരാ സഹോദരി, ഇന്ന് രാത്രിയിൽ നീ എന്ത് ചെയ്താലും എന്ത് ചിന്തിച്ചാലും നിങ്ങൾ ദൈവത്തോടുകൂടെ യോർദാൻ മറികടന്നുകൊള്ളുക. നിങ്ങളെ വേർപെടുത്തിക്കൊണ്ട് ലോകത്തെ പിന്നിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊള്ളുക. അവന്റെ സ്വന്തം സേവയ്ക്കായി ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കട്ടെ. നാം ഒരു ഉണർവിന്റെ മുമ്പിലുള്ളതായ ദിവസങ്ങളിൽ ജീവിക്കുന്നു. എന്നാൽ ദൈവം അതിനുവേണ്ടി ഹൃദയങ്ങളെ കണ്ടുപിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുവാൻ, പൗലോസിന് പേരോടുകൂടിയ ഒരു സ്വയമായി പരിശീലിക്കപ്പെട്ട പരീശനായ ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു. എന്നാൽ അവനൊരു ശിഷ്യനാകാൻ കഴിയുന്നതിന് മുമ്പ് ദൈവത്തിന് അവനെ ഒരുക്കിയെടുക്കേണ്ടതായിരുന്നു. അവൻ കാലഘട്ടങ്ങളിൽ കൂടെ ജനങ്ങളോട് എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. അവരെ എടുത്തിട്ട് അവരുടെ വേദശാസ്ത്രത്തെ അവരിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പൗലോസ് ദർശനം കണ്ടുകഴിഞ്ഞ ഉടനെ തന്നെ അവനെ പഠിപ്പിച്ചിരുന്നതായ ഇസ്രായേലിലെ മഹാനായ ഉപദേഷ്ടാവായ ഗമാലിയേലിന്റെ അടുക്കലേക്കോ യെരുശലേമിലേക്കോ പോയില്ല. അതിനെപ്പറ്റി കൂടിയാലോചിക്കുന്നതിന് അവനൊരിക്കലും തിരികെ അവന്റെ അടുക്കൽ പോയില്ല. അതിനുശേഷം 14 വർഷത്തേക്ക് യെരുശലേമിലേക്ക് പോലും പോയിരുന്നില്ല. എന്നാൽ അവൻ മിസ്രയീമിലുള്ള ഒരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോയി. അവിടെ വെച്ച് ദൈവം അവനെ കൊണ്ട് പുതിയ നിയമത്തിലെ വളരെയധികം പുസ്തകങ്ങൾ എഴുതിപ്പിച്ചു. നോക്കൂ, ദൈവം മനുഷ്യരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന് പുതിയ നിയമം എഴുതുവാൻ ആരെയോ ആവശ്യമായിരുന്നു. അതിനായി അവൻ പൗലോസിനെ തെരഞ്ഞെടുത്തു. അവനെ എടുത്തിട്ട് അവന്റെ സകലവിധമായ വേദശാസ്ത്രവും അവനിൽ നിന്ന് എടുത്തു കളഞ്ഞു. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി അവൻ അറിയാമായിരുന്നതായ സകലതും മറന്നു പോകേണ്ടതായി വന്നിരുന്നു. ദൈവം നമ്മിൽ നിന്ന് ലോകത്തെ എടുത്തു കളഞ്ഞ് നമ്മെ ഇന്ന് കാലിയായി കിട്ടിയിട്ട്, കൂടാതെ നമ്മെ തന്നെ നമ്മിൽ നിന്ന് കാലിയായി കിട്ടാൻ ശ്രമിച്ചിട്ട്, നാം ഭയമില്ലാത്ത പുരുഷന്മാരും സ്ത്രീകളുമായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം നിന്നുകൊണ്ടും യോർദാന്റെ വേർപെടുത്തുന്ന നിരയെ മറികടന്നു വരുമ്പോൾ അവന് നമ്മെ അവന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്നു. നിങ്ങൾ ഇതിനെ കഠിനമായി ചിന്തിക്കേണ്ടി നാഴിക ഇതായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലം മറികടന്നിട്ടില്ലെങ്കിൽ, കൊള്ളാം, എന്റെ അമ്മ ഇന്ന ഇന്ന സഭയിലെ അംഗമായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും പറയുന്ന ആ അതിരിനെ നിങ്ങൾ മറികടന്നില്ലെങ്കിൽ അതൊക്കെയും കൊള്ളാം, അത് നിങ്ങളുടെ സ്ഥാനത്തെ എടുക്കുകയില്ല. ദൈവം ഇന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും യുദ്ധക്കളത്തിലേക്ക് വിളിക്കുകയാണ്. അവനവരെ ഗിൽഗാലിലേക്കോ അല്ലെങ്കിൽ യെരിഹോവിലേക്കോ ബേഥേലിലേക്കോ അല്ല വിളിക്കുന്നത്. അവർ നശിച്ചു പോകും. അവനവരെ യോർദാൻ മറികടക്കുന്നതിനായി വിളിക്കുന്നു. അതിനാൽ അവന് നിങ്ങളെ അവന്റെ സ്വന്തം ശക്തിയുടെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളെ വളച്ചെടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. തന്റെ പുത്രന്റെ ആത്മാവിനെ അവൻ അയക്കുന്നു. കഴിഞ്ഞ 2000 വർഷക്കാലത്തോളമായിട്ട് ലോകം കണ്ടിട്ടില്ലാത്ത അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും ആശ്ചര്യകാര്യങ്ങളെയും അവൻ നിർവഹിക്കുന്നു. ശാസ്ത്രീയ ലോകം അതിന്റെ പടമെടുത്തിരിക്കുന്നു. വാഷിംഗ്ടൺ ഡി സിയിലുള്ള നീതി പ്രവർത്തികളുടെ ഹാളിൽ അമാനുഷികമായതിന്റെ ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ട അഗ്നിസ്തംഭമായ കർത്താവിന്റെ ദൂതന്റെ ചിത്രം തൂങ്ങിക്കിടക്കുന്നു. അവൻ അവന്റെ അതേ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും കാട്ടിത്തരുന്നു. എന്താകുന്നു ഇത്? ഇത് യോർദാൻ മറികടക്കുന്നതാകുന്നു. ദൈവത്തോടുകൂടെ ഏകനായിക്കൊള്ളുക. അവന്റെ സ്വന്തമായ ശുദ്ധീകരണത്തിന്റെ ചൂളയിൽ കടക്കുക. ആ മഹാനായ ഗുരുവായ കുശവന്റെ ചക്രത്തിൽ കടന്നു ചെല്ലുക. അവൻ നിങ്ങളെ വളച്ചെടുക്കട്ടെ. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ആ സ്ഥാനത്തെത്തുമ്പോൾ അവന്റെ ചക്രത്തിൽ നിങ്ങളെ തന്നെ ഇട്ടുകൊണ്ട് കർത്താവേ, ഇതാ ഞാനാകുന്നു, നിന്റെ സ്വന്തം രൂപത്തിൽ എന്നെ വളച്ചെടുത്തുണ്ടാക്കണമേ എന്ന് പറയുക. ദൈവം അത് ചെയ്തു തരും.
While we bow our heads just a moment for a word of prayer.
നാം പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷത്തേക്ക് തലകുനിക്കുമ്പോൾ അകത്തും പുറത്തുമുള്ളതായ ജനങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
How many in here sincerely
ഇന്ന് രാത്രി യേശുവിനോടൊപ്പം യോർദാൻ മറികടന്ന് അവിടെ നിങ്ങൾക്കൊരു ദർശനവും ദൈവം എന്താണ് വാസ്തവമായി അർത്ഥമാക്കുന്നതെന്ന് അറിയാനായി ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നോക്കൂ, 200 കൈകൾ ഈ കെട്ടിടത്തിനുള്ളിൽ ഉയർന്നിരിക്കുന്നു. യോർദാനിലേക്ക് പോകുക, ഒരു സെമിനാരിയിലേക്കല്ല. ഏലീശാ നേരെ മറികടന്നു പോയി കളഞ്ഞു. ഇവിടെ താമസിക്കാന്ന് അവർ പറഞ്ഞു. എനിക്ക് വേണ്ട, അത് മനുഷ്യ നിർമ്മിതമാണെന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യന്റെ ദാഹത്തെ അതിന് ശമിപ്പിക്കാൻ കഴിയുകയില്ല. സെമിനാരിയുടെ അനുഭവമോ ഒരു കലയുടെ ബിരുദമോ അല്ലെങ്കിൽ അതുപോലെയുള്ള യാതൊന്നും ഒരിക്കലും ആ ദാഹത്തെ നിങ്ങൾ ജീവന്റെ ഉറവിടത്തിൽ നിന്നും കുടിക്കാത്തതുവരെ ശമിപ്പിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ കൈയുയർത്തിയിരിക്കുന്നവരായി നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, കുറച്ചു നേരത്തെ ഈ യോഗത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും ഭിത്തിയുടെ വശത്തായിട്ടും പുറത്ത് വാതിലുകളിലേക്ക് ചാരി നിന്നിരുന്നു. ചൂടാണ് എന്നിരിക്കലും അവരിൽ എന്തോ ഒരു കാര്യമുണ്ടായിട്ട് നീ അവരുടെ ശ്രദ്ധയെ പിടിച്ചിരിക്കുന്നു. അല്ലാത്ത പക്ഷം അവർ പോയി കഴിഞ്ഞിരുന്നേനെ അവർ ഇപ്രകാരം അവിടെ നിൽക്കുമായിരുന്നില്ല. ദൈവമായ കർത്താവെ, അവർ വെറും മനുഷ്യരാണെന്ന് മാത്രം അവർ അറിയുന്നു. ഉപരാഷ്ട്രപതിയുടെ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ആദരണീയനായ ഒരു പൂർവ്വ നഗരാധ്യക്ഷൻ മരിച്ചുപോയ കാര്യം ഞങ്ങൾ പത്രങ്ങളിൽ വായിച്ചിരിക്കുന്നു. മറ്റൊരാൾ കഴിഞ്ഞ രാത്രിയിൽ ഒരു പന്തുകളിയുടെ സമയത്ത് ഒരു പ്രാധാന്യമേറിയ വ്യക്തി പെട്ടെന്ന് കടന്നുപോയി. അങ്ങനെ അവരുടെ ആത്മാക്കൾ ഇന്ന് രാത്രിയിൽ എവിടെയോ ആയിരിക്കുന്നു. ദൈവമേ, ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ രീതിയും അതുപോലെ ആയിരിക്കും. ഒരുപക്ഷെ ഇതേപോലെ ആയിരിക്കില്ല, എന്നാൽ ഞങ്ങളും പോയിരിക്കണം. മനുഷ്യർ സ്വയം അവരെ തന്നെ ഒരു സഭയിൽ അംഗമായിരിക്കുന്നതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇടയാക്കണമേ. ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരെയും വീണ്ടും ജനിക്കപ്പെട്ട് വെട്ടിയെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വെന്ത് മുദ്രകുത്തപ്പെട്ട് അതിർത്തിയെ മറികടന്ന ദൈവപുരുഷന്മാരെ നിനക്ക് ആവശ്യമായിരിക്കുന്നു. ബില്ലി ഗ്രഹാമും മറ്റ് ധാരാളം പേരും പ്രാർത്ഥിക്കുന്നതായ ഉണർവിന് വേണ്ടി നീ അവരെ അയക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരുടെ വേദശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ നിന്നും മാറിയവരെയും അവരുടെ സ്വന്തം പരിഷ്കാരത്തിലാലുള്ള വഴിയിൽ നിന്നും മാറിയവരെയും ഭയമില്ലാത്ത മനുഷ്യരെയും നിന്നോടൊപ്പം സ്വഭാവമുള്ളവരെയും നിന്നെ വിശ്വസിക്കുകയും നിന്നെ നിന്റെ വചനത്തിൽ എടുക്കുന്നവരെയും നിനക്ക് കിട്ടിയിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇവിടെ സന്നിഹിതരായി നിൽക്കുന്നവരിൽ അധികം പേരും അവർക്കുള്ളതെല്ലാം കർത്താവായ യേശുവിനു വേണ്ടി ലോകത്തിന് വിറ്റിട്ട് നിനക്ക് തരാൻ കഴിയുന്നവരും ഏറ്റുപറയലിനെയും ക്രിസ്തീയതയുടെ തുടക്കമായ ഗിൽഗാലിനെയും വിട്ട് മുൻപോട്ട് പോകുന്നവരും വേദശാസ്ത്രവുമായിട്ട് അവിടെ ഇരിക്കുന്ന പ്രവാചകന്മാരുടെ സ്കൂളിനെയും വിട്ട് മുമ്പോട്ട് പോകുന്നവരുമാക്കണമേ. ജോർദാനിലേക്ക് പോയിട്ട് ഒരു തുറന്ന ദർശനത്തോടുകൂടി അവർ മറികടക്കുമ്പോൾ ജീവനുള്ള ദൈവം ഇപ്പോഴും ജീവിക്കുന്നുവെന്ന് കണ്ടുപിടിക്കാനിടയാക്കണമേ. അതിനുശേഷം ഈ പ്രവാചകൻ അവന് ചുറ്റുമായി എല്ലായിടത്തും നോക്കുകയും ഒരു ദിവസം അവിടെ അതേ അഗ്നിദൂതന്മാരും അഗ്നിരഥങ്ങളും നിൽക്കുന്നത് ഈ ദോദാനിൽ നാം കാണുകയും ചെയ്യുന്നു. കർത്താവെ, അവർ ഇന്ന് രാത്രിയിലും ഇവിടെയായിരിക്കുന്നു. കർത്താവെ, നിന്റെ പുരുഷന്മാരെയും നിന്റെ സ്ത്രീകളെയും നിന്റെ ആൺകുട്ടികളെയും നിന്റെ പെൺകുട്ടികളെയും നീ വിളിക്കണമേ. അവരുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനത്തെ സംസാരിച്ചിട്ട് അവർ ലോകകാര്യങ്ങൾക്കും അപ്പുറത്ത് മറികടക്കാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവനു വേണ്ടി നാം അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ വാസ്തവമായും സാമ്യതയോട് അവനെ ആരാധിച്ചുകൊണ്ട് ഒരു നിമിഷത്തേക്ക് ഞാനിത് പാടാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്വന്തം വഴിയാകട്ടെ, അങ്ങയുടെ സ്വന്തം വഴിയാകട്ടെ. എന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായും അധികാരത്തിലാക്കുക. ഞാനിപ്പോഴും കീഴടങ്ങി കാത്തിരിക്കുമ്പോൾ എന്നെ അങ്ങയുടെ ഇഷ്ടപ്രകാരം വളച്ചെടുത്ത് പണിയണമേ. നാം എല്ലാവരും കൂടി ഇപ്പോൾ ആരാധനയുടെ രീതിയിൽ അത് പാടാം.
Over my being, absolute sway, mold me and make me after thy will. Oh,
വിനയത്തോടെ നമുക്കിപ്പോൾ ആരാധിക്കാം. ചുറ്റുമായി നോക്കരുത്, ദൈവത്തെങ്കിലേക്ക് മാത്രം നോക്കുക.
Thou art the potter.
ഇത് വളരെ നന്നായിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരാധനയ്ക്കായി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പോൾ സന്ദേശം തീർന്നിരിക്കുന്നു. നാം ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് വീണ്ടും ഈ പാട്ട് പാടിക്കൊണ്ട് ആരാധിക്കാം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ അർത്ഥമാക്കിക്കൊള്ളുക. കർത്താവ് ഇത് അനുവദിച്ചു തരണമേ. ഈ കൊച്ചുകുട്ടികളിൽ തുടങ്ങി പ്രായമേറിയ പുരുഷന്മാരും സ്ത്രീകളും അങ്ങയുടെ ദിവ്യസന്നിധിയിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അവരുടെ വിശ്വാസത്തിൽ പ്രവർത്തിച്ചിട്ട് അവരുടെ എല്ലാവിധ സന്ദേഹങ്ങളെയും എല്ലാ ചെറിയ വീഴ്ചകളെയും എടുത്തു കളഞ്ഞിട്ട് അങ്ങയുടെ ഇഷ്ടപ്രകാരം വളച്ചെടുക്കാൻ ഇടയാക്കണമേ. അവർ നിന്റെ മെനഞ്ഞെടുക്കുന്നതായ വലിയ ചക്രത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളെ വീണ്ടും വളയ്ക്കപ്പെടുന്നതിനായി സമർപ്പിക്കുന്നു. ദൈവമേ, ഇത് അനുവദിച്ചു തരണമേ. അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാനിത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? വിനയത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുന്നു. ഒരു പരുക്കമായ സന്ദേശത്തിന് ശേഷം പിന്നെ മാധുരീതിയോടെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. അത് വചനത്താൽ വരുന്നു. ഞാനതിന്റെ ഒരു വരി ഇപ്പോൾ പാടാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് ശ്രമിക്കുകയാണ്.
This Holy Ghost Gospel, it's dripping with blood, the blood of disciples who died for the truth. This Holy Ghost Gospel is dripping with blood, the first one to die for this Holy Ghost plan was John the Baptist, but he died like a man. Then came the Lord Jesus. They crucified him. He preached that the Spirit would save man from sin. There was Peter and Paul and John the Divine. They gave up their lives so this gospel could shine. They mingle their blood like the prophets of old, so the true word of God would honest be told. Then they stoned Stephen. He preached against sin. He made them so angry, they dashed his head in. But he died in the Spirit. He gave up the ghost and went to join the others, that life-giving host. The souls under the altar are crying, how long for the Lord to punish all that's done wrong? But there's going to be more who'll give their life's blood for this Holy Ghost gospel and its crimson flood.
All right,
it's dripping with blood. Yes, it's dripping with blood. This Holy Ghost gospel, it's dripping with blood. The blood of disciple who died for the truth. This Holy Ghost gospel is dripping with blood. What were they?
അവരെന്തായിരുന്നു? ദൈവം വിളിച്ച് പരിശീലിക്കപ്പെട്ടവരായിരുന്നു. ദൈവത്തിനൊരു ഭീരുവിനെ അവന്റെ വചനത്തെ ഇട്ടുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അവൻ ഭയപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താലാണ് ഇതിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും പറയാൻ കഴിയാതെയായിരിക്കുന്നത്. അവർ പേടിക്കാത്ത മനുഷ്യരും പരിശുദ്ധാത്മാവിനാൽ പരിച്ഛേദനയേറ്റ മനുഷ്യരും ആയിട്ട് ദൈവം അവരുടെ ഉള്ളിൽ വസിക്കുന്നു. അവൻ ഉടനെ തന്നെ അവന്റെ രക്തത്താലല്ല, അവന്റെ സാക്ഷ്യത്തെ രക്തത്താൽ മുദ്രയിടുകയും തന്റെ ജീവനെ അതിന് കാര്യമാക്കുന്നുമില്ല. എന്നാൽ ക്രിസ്തുവിനെയാണ് അവൻ ജീവിക്കുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അപ്രകാരമാണ് അവർ അതിനെ അനുഭവപ്പെട്ടിരുന്നത്. ഹമേൻ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമാകുന്നു. ഇത് നേരത്തെയുള്ള പ്രാർത്ഥനയാകുന്നു. 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് നേരമേ ആയിട്ടുള്ളൂ. എന്നാൽ നാം ജനങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന സകല പ്രസംഗവും ദൈവത്തിൽ നിന്നുള്ള അവൻ സ്വയമായി അരളി ചെയ്ത ഒരു വാക്കിനോട് താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല. ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ വാഗ്ദത്തം ചെയ്തിരുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഞങ്ങൾ അത് ചെയ്യുന്നതാണ്. എല്ലാ രാത്രികളിലും പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകൾ വിതരണം ചെയ്തിരുന്നു. കൂടാതെ അതിൽ നിന്നും വിവേചനത്തിനായി ഒരു കൂട്ടം പേരെ വിളിക്കുമെന്ന് പറഞ്ഞുവരുന്നു. എന്നാൽ അവരിൽ ചിലർ രാത്രിയിൽ തന്നെ വീടുകളിലേക്ക് പോയിരുന്നു. നമുക്കൊരു വലിയ യോഗമുണ്ടായിട്ട് ആത്മാവ് പകരപ്പെടുകയും ജനങ്ങൾ പോയിക്കളയുകയും ചെയ്യുന്നു. അടുത്ത രാത്രിയിൽ പിന്നെ കൂടുതലായി കൊടുക്കേണ്ടി വരുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ അവിടെ പിന്നിലായി നിൽക്കുന്നത് ഫാനി വിൽസൺ തന്നെയല്ലേ? ഏകദേശം 17 അല്ലെങ്കിൽ 20 അല്ല 1932 ഈ സ്ത്രീയെ ക്ഷയരോഗത്താൽ നഗരത്തിലുള്ള ഡോക്ടർമാർ തള്ളിക്കളഞ്ഞിട്ട് മരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എടുത്തതോർക്കുന്നു. അവർക്ക് രക്തസ്രാവം ഉണ്ടായിട്ട് പുതപ്പും മറ്റെല്ലാം രക്തത്താൽ നനഞ്ഞു കഴിഞ്ഞിരുന്നു. അവരുടെ ഭർത്താവും മകളും കൂടി ഒരു ദിവസം രാവിലെ വന്ന് എന്നെ വിളിച്ചുകൊണ്ടുപോയി. ഞാൻ ചെന്നിട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവർക്കായി അപേക്ഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവരെ നദിയിൽ വെച്ച് ഒരു തണുപ്പ് കാലത്ത് കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. ഒരു പഴയ കന്നുകാലികളുടെ വണ്ടിയുടെ പിന്നിലിരുന്ന് അത്രയും നനഞ്ഞു തന്നെ അവൾ കടന്നു വന്നിരുന്നു. അവൾ ഇന്ന് രാത്രിയിലും ജീവിച്ചിരിക്കുന്നു. കാരണം ക്രിസ്തു ഇത് ചെയ്തു വന്നിരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഞാൻ അവരെ കാണുകയാണ്. ശ്രോതാക്കളുടെ ഇടയിലേക്ക് നോക്കിയപ്പോൾ അത് കാണാനിടയായി. ദൈവം ഇന്നും ജീവിക്കുന്നു. അത് ശരിയാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു എന്നവൻ പറഞ്ഞു. ഇപ്പോൾ ഇതെന്താകുന്നുവെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അത് മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാനിടയുണ്ട്. എന്റെ ന്യായവാദങ്ങൾ ഇതാകുന്നു. അതായത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി തന്നെ അവശേഷിക്കുന്നു. അങ്ങനെ അവൻ അനന്യനാണെങ്കിൽ അവന് എല്ലാ തത്വങ്ങളിലും അതേപോലെ തന്നെയും എല്ലാ ശക്തിയിലും അതേപോലെ തന്നെയും സാമർഥ്യത്തിലും അതേപോലെ തന്നെയും അവനായിരുന്നതായ എല്ലാ കാര്യങ്ങളിലും അതേപോലെ തന്നെ ആകേണ്ടിയിരിക്കുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വട്ടം കുറിച്ച് യവനന്മാർ വന്നിട്ട് യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ള എല്ലാ പുരുഷന്റെയും സ്ത്രീയുടെയും ആഗ്രഹം അവനെ കാണുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അനന്യനല്ലെങ്കിൽ നമുക്ക് അവനെ കാണാൻ കഴിയുകയില്ല. എന്നാൽ അവൻ അനന്യനാണെങ്കിൽ നമുക്ക് അവനെ കാണാൻ കഴിയും, അല്ലെങ്കിൽ അവൻ എന്തോ നമ്മോട് തെറ്റാണ് പറഞ്ഞത്. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണും. കാരണം ഞാൻ, അത് വ്യക്തിപരമായ സർവനാമമാണ്, ഞാൻ നിങ്ങളോട് കൂടെയും ലോകാവസാനത്തോളം നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. അതിനുശേഷം അവൻ ചെയ്ത അതേ കാര്യങ്ങളെ തന്നെ ലോകാവസാനം വരെ തന്റെ സഭയിലായിക്കൊണ്ട് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ ഇനിയും കാണുകയില്ല. എങ്കിൽ പിന്നെ നാം എങ്ങനെയാണ് അവനെ കാണുന്നത്? നമുക്ക് അവന്റെ ആത്മാവിനെ കണ്ടിട്ട് അവൻ നമ്മുടെ ഉള്ളിലാണെങ്കിൽ ആ ആത്മാവിന് അവൻ ആ കാലങ്ങളിൽ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം പിന്നെ അത് അതേ ആത്മാവല്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പുകൾ മുന്തിരിവള്ളിയിലാണെങ്കിൽ കൊമ്പുകൾ മുന്തിരിവള്ളി ഉൽപ്പാദിപ്പിക്കുന്ന അതേ തരത്തിലുള്ള ഫലം തന്നെ പുറപ്പെടുവിക്കും. ആ മുന്തിരിവള്ളിയിൽ നിന്നും ആദ്യം പുറത്തു വന്ന കൊമ്പ് പെന്തിക്കോസ്തു കൊമ്പുകളായിരുന്നു. അതിൽ ദർശനങ്ങളും ശക്തിയും രോഗശാന്തിയും പരിശുദ്ധാത്മാഭിഷേകവും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരുന്നു. അടുത്ത കൊമ്പനും അതേ തരത്തിലുള്ള കൊമ്പ് തന്നെ പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തോളം വരെ അതേപോലെ തന്നെ ആയിരിക്കണം. അതാണ് യേശു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്നലെ അവൻ എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. അവൻ എന്തായിരുന്നു ഇന്നലെ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ, സമയക്കുറവ് കൊണ്ട് ഞാൻ കുറുക്കുവഴി എടുക്കുകയാണ്. 5 മിനിറ്റ് നേരത്തേക്ക് നിർദ്ദേശങ്ങൾ തരാൻ പോവുകയാണ്. അങ്ങനെ അവൻ ഇന്നലെ എന്തായിരുന്നുവെന്ന് കാണാൻ കഴിഞ്ഞാൽ അവൻ ഇന്ന് എന്താകുന്നുവെന്നും അവൻ എന്നേക്കും എന്തായിരിക്കുമെന്നും നമുക്ക് കാണാൻ കഴിയും. അത് കൊള്ളാമായിരിക്കുന്നില്ലേ? അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ മസീഹ എന്ന പോലെ വരികയും യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെടുകയും ചെയ്തു. അതുവരെയും അവൻ യാതൊരു പ്രവൃത്തികളും ചെയ്തിരുന്നില്ല. അങ്ങനെ അവൻ തന്നെ ആദ്യത്തെ ശുശ്രൂഷയിലേക്ക് കയറി. അവൻ ആരുടെ അടുക്കലേക്കായിരുന്നു അയക്കപ്പെട്ടിരുന്നത്? അത് യഹൂദന്മാരുടെ അടുക്കലേക്കായിരുന്നു. ലോകത്തിൽ 3 പൗരത്വങ്ങളോടുകൂടിയ ജനങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് നാം മനസ്സിലാക്കുന്നു. അത് യഹൂദനും അന്യജാതിയും സമരിയക്കാരനുമാകുന്നു. അത് ഹാമിന്റെയും ഷേമിന്റെയും ജാഫത്തിന്റെയും ജനങ്ങളായ യഹൂദനും അന്യജാതിയും സമരിയക്കാരനുമാകുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുമായിട്ട് പെന്തിക്കോസ്തു ദിവസം പത്രോസ് അവരെ വിളിച്ചിട്ട് യഹൂദന്മാരായ അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. ഫിലിപ്പോസ് ചെന്ന് ശമരിയക്കാരോട് പ്രസംഗിച്ചു. അവരെല്ലാവരും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് മാത്രം വന്നിരുന്നില്ല, പത്രോസിന്റെ കയ്യിൽ താക്കോലുകൾ ഉണ്ടായിരുന്നു. അവൻ ചെന്ന് അവരുടെ മേൽ കൈവയ്ക്കുകയും അവർ പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം കൊർനെല്യോസ് എന്ന അന്യജാതിക്കാരന് പത്രോസ് എന്ന മറുപേരോടുകൂടിയ ശിമോനെ ആളയച്ച് വരുത്തുന്നതിനായി ഒരു ദർശനമുണ്ടായി. അവനൊരു തോൽക്കൊല്ലന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. പത്രോസ് അവിടെ ചെന്നിട്ട് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? എല്ലാ കൊമ്പുകളും ഒരേപോലെ തന്നെ വരുന്നു. ഇപ്പോൾ അവൻ അന്യജാതിയുടെ അടുക്കൽ എത്തിയിരുന്നില്ല. എത്ര പേർക്കതറിയാം? അവൻ ശിഷ്യന്മാരെയും അന്യജാതികളുടെ അടുക്കൽ പോകുന്നതിന് തടഞ്ഞിരുന്നു. എത്ര പേർക്കതറിയാം? ജാതികളുടെ അടുക്കൽ പോകാതെ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. നിങ്ങൾ പോകുമ്പോൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളോട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. ആ നാളുകളിൽ അവന്റെ വരവിനായി ആരാണ് കാത്തിരുന്നത്? അന്യജാതികളായിരുന്നില്ല. നാം ആംഗ്ലോ സാക്സൺസുകാരും പുറജാതികളുമായിരുന്നു. നാം റോമാക്കാരും സൂര്യനെയും മറ്റും ആരാധിക്കുന്നവരുമായിരുന്നു. നാം യാതൊരു മസിഹായ്ക്കുമായി കാത്തിരുന്നില്ല. എന്നാൽ യഹൂദിയരും ശമരിയരുമായിരുന്നു. അവനെ കാത്തിരുന്നവരായി ജനങ്ങളോട് അവൻ എങ്ങനെയാണ് അവനെ പ്രകടിപ്പിച്ചത്? ഒരു നിമിഷത്തേക്ക് നമുക്ക് യോഹന്നാന്റെ 1-ാം അധ്യായത്തിലേക്ക് തിരികെ പോകാം. ശ്രദ്ധിച്ച് കേൾക്കുക. അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ട ആദ്യത്തെ യഹൂദൻ ഫിലിപ്പോസ് അല്ലെങ്കിൽ ആന്ത്രയോസ് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ സഹോദരനായ സിമോൻ പത്രോസിനെ കണ്ടുമുട്ടിയിട്ട് അവനെയും കൊണ്ട് യേശുവിന്റെ മുമ്പിൽ വന്ന് നിന്നു. യേശു അവനോട് അവന്റെ പേരെന്താണെന്നും അവന്റെ പിതാവിന്റെ പേരെന്താണെന്നും പറഞ്ഞു. എത്ര പേർക്കിതറിയാം? ഈ കാര്യം നടത്തപ്പെട്ട ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അവന്റെ കയ്യിൽ പിന്നെ സ്വർഗരാജ്യത്തിന്റെ താക്കോലും കൊടുത്തിരുന്നു. അതാണ് അവൻ സ്വയമായി തന്നെ മസീഹായിട്ട് അറിയിച്ചത്. ഫിലിപ്പോസ് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് പോയി നഥനിയാലിനെ കണ്ടുമുട്ടി. അത് ആ മലയുടെ 30 മൈൽ ചുറ്റുപാടിലായിരുന്നു. അവനവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, ഓ ശ്രീമതി നഥാനിയേൽ, നഥാനിയേൽ എവിടെയാകുന്നു എന്ന് ചോദിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. ഓ, അദ്ദേഹം ഒലിവിന്റെ ഫലവൃക്ഷത്തോട്ടത്തിലാകുന്നു. എളുപ്പം അവിടെയൊക്കെ ഓടിച്ചെന്നിട്ട്, നഥാനിയേലെ, നീ എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അവനവനെ ഒരു മരത്തിന്റെ കീഴിലായി കണ്ടു. നഥാനിയേൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു കഴിയുന്നത് വരെ അവൻ കാത്തുനിന്നു. അത് കഴിഞ്ഞിട്ട് അവൻ അവനോട്, നഥനായലേ, എങ്ങനെയൊക്കെയുണ്ട് വിശേഷങ്ങൾ, വിളവൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചില്ല. ഓ, അവന്റെ പക്കൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. അപ്രകാരമാണ് യേശുവുമായി കണ്ടുമുട്ടിയ ഒരു വ്യക്തിയും ചെയ്യുന്നത്. അവന് മൂടത്തരം പറയുന്നതിനായി യാതൊരു സമയമില്ല. അവൻ പറഞ്ഞു, നീയും വന്ന് കാണുക, യോസഫിന്റെ പുത്രനായ നസറായനായ യേശുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നാഥനായാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അവൻ പറഞ്ഞു, നോക്കൂ ഫിലിപ്പോസേ, നീ ഒരു നല്ല മനുഷ്യനാണെന്നും ആത്മാർത്ഥതയുള്ളവനാണെന്നും എനിക്കറിയാം. നസറത്തിൽ നിന്നും വല്ല നന്മയും വരുമോ? നിനക്കറിയാമോ, മസീഹ വരികയാണെങ്കിൽ അവൻ സഭയിൽ കൂടി യെരുശലേമിൽ വരും. അത് തന്നെയാണ് ജനങ്ങളും എന്ന് ചിന്തിക്കുന്നത്. അവൻ യെരുശലേമിൽ കൂടെ വരും. കഴിഞ്ഞ യോഗത്തിൽ കയ്യഫാവ് അത് പ്രഖ്യാപിച്ചിരുന്നതുമില്ല. അതുപോലെ തന്നെ വേദശാസ്ത്ര പണ്ഡിതന്മാരും തന്നെ അത് പറഞ്ഞിരുന്നില്ല. നീ ഒരു ആത്മാർത്ഥതയുള്ള മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നീ അതിന്റെ ആഴമേറി അവസാനത്തേക്ക് പോയിരിക്കുന്നുവോ? ഹോ ഇല്ല, നീ വന്നു കാണുക. അവൻ ചോദിച്ചു, എന്തെങ്കിലും നന്മ? ഏതൊരു മനുഷ്യനും കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉത്തരം അവനവന് കൊടുത്തു, വന്ന് നീ തന്നെ കാണുക. വഴിയിൽ വെച്ച് ഫിലിപ്പോസ് നഥാനിയലിനോട് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. നിനക്കറിയാമോ ഒരു കാര്യം, അവിടെയുള്ള ആ മീൻപിടുത്തക്കാരനെ മനുഷ്യനെ നീ ഓർക്കുന്നുണ്ടോ? അന്ന് നീ അവന്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിയപ്പോൾ അവന് ബില്ലിൽ ഒപ്പിട്ട് തരാൻ പോലും അറിഞ്ഞിരുന്നില്ല. അതെ, അവന്റെ പേര് ശിമോൻ എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, അത് തന്നെ. ഞാൻ അവനെ മസിഹായുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ തന്നെ അവൻ പറഞ്ഞു, നിന്റെ പേര് ശിമോൻ എന്നാകുന്നു, നിന്റെ പിതാവിന്റെ പേര് യോന എന്നാകുന്നു. എന്നാൽ നീ അവന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നീ ആരാകുന്നുവെന്ന് അവൻ നിനക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ അതെന്നെ ആശ്ചര്യപ്പെടുത്തുകയില്ല. അവൻ പറഞ്ഞു, ഓ ഒരു നിമിഷം നിൽക്കൂ, അത് ഞാനാകില്ല. അങ്ങനെ അടുത്ത ദിവസം അവർ എത്തിച്ചേർന്നു. യേശു സാധാരണയായി രോഗിക്കായി പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയുടെ നിരയിലായിരുന്നു. പിന്നെ അവൻ പുറത്തേക്ക് ശ്രോതാക്കളുടെ അടുക്കൽ നിന്ന് കടന്നു വന്നു. അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ഫിലിപ്പോസ് ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ട് ഇടനാഴിയിലൂടെ വരുന്നത് കണ്ടു. അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അതൊരു വിചിത്രമായ ഉപദേശമാണ്. അത് യേശു ഇന്നലെയായിരുന്നു. അവൻ അനന്യനാണെങ്കിൽ അത് യേശു ഇന്നുമാകുന്നു. ആ മനുഷ്യൻ നിന്നു. എനിക്ക് നഥനായേലിനെ കാണാൻ കഴിയും. ഫിലിപ്പോസ് അവനെ കൈകൊണ്ട് തട്ടിയിട്ട്, ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, റബ്ബി എന്ന് വെച്ചാൽ ഉപദേഷ്ടാവ് എന്നാകുന്നു, അല്ലെങ്കിൽ ഇന്ന് നാം വിളിക്കുന്ന എന്തുമാകാം. യഥാർത്ഥത്തിൽ ഈ എബ്രായ വാക്കിന്റെ അർത്ഥം ഉപദേഷ്ടാവ് എന്നാണ്. റബ്ബി, നീ എന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ കുറിച്ച് എന്തെങ്കിലും നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ നിന്നെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനൊരു ഇസ്രായേലിയനാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ നീതിമാനും സത്യസന്ധനും വിശ്വസ്തനുമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ എന്നെ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിനക്ക് എന്നെ എങ്ങനെ അറിയാം? അവൻ പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ മരത്തിന് കീഴിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. 30 മൈലുകൾ ചുറ്റിക്കിടക്കുന്ന മലയിൽ ഒരു ദിവസം മുമ്പേ കണ്ടിരിക്കുന്നു. എന്തൊരു കണ്ണുകളാണ്! ഇപ്പോൾ എന്താണ് അവൻ പറഞ്ഞത്? റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ നിൽക്കുക, അത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യഹൂദനായിരുന്നു. തെരഞ്ഞെടുപ്പിൽ എത്ര പേർ വിശ്വസിക്കുന്നു? വളരെ പേർ അതൊരിക്കലും സ്വീകരിക്കുകയില്ല. തിരുവഴുത്ത് അപ്രകാരം പറയുന്നു, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനിൽ ഉണ്ടായിരുന്നിട്ട് അവന് ഏറ്റു പറഞ്ഞു, റബ്ബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആ കാലത്തെ വേദശാസ്ത്ര പണ്ഡിതന്മാരും പുരോഹിതന്മാരും മഹാന്മാരായ ഉപദേഷ്ടാക്കളും അവൻ പറയുന്നത് കേട്ടിരുന്നു. അവരെന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ഭാവി പറച്ചിലുകാരനാണ്, അവനിൽ ബിയൽസെബൂബിന്റെ ആത്മാവാണ് ഉള്ളതെന്ന് പറഞ്ഞു. അവർ ഒരിക്കലും അത് ഉച്ചത്തിൽ പറഞ്ഞിരുന്നില്ല. ഇല്ല, ഇല്ല.
But Jesus turned and looked at him. He said, "You can call me that and get by with it."
എന്നാൽ യേശു തിരിഞ്ഞവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അത് വിളിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ ശേഷം അവൻ ചെയ്യുന്ന ഇതേ കാര്യങ്ങൾക്കെതിരായി ഒരു വാക്കുപോലും ഈ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പിന്നെ നാം എന്തുമായിട്ടാണ് ഇടപെടുന്നത്? അത് യഹൂദന്മാരായിരുന്നു. യഥാർത്ഥമായും വിശ്വസ്തനും സത്യസന്ധതയോടും കൂടിയ യഹൂദന്മാർ അവനെ മശിഹായിട്ട് വിശ്വസിച്ചു. ഉപദേഷ്ടാക്കളും വേദശാസ്ത്ര പണ്ഡിതന്മാരും അവരെന്തായിരുന്നു? അവർ സർപ്പവംശമായിരുന്നു. അതിൽ കൂടെ നാം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്നിരിക്കലും അവർ മിടുക്കരും ബുദ്ധിമാന്മാരും വിശുദ്ധ മനുഷ്യരുമായിരുന്നു. അവർ ഒരു കച്ചി പോലും വലിക്കില്ലായിരുന്നു, വിശുദ്ധന്മാരായിരുന്നു. അവർ ശബത്തിനെ ലംഘിക്കില്ലായിരുന്നു. അവർ മാംസഭക്ഷണം തിന്നുമായിരുന്നില്ല. അവർ വിശുദ്ധ മനുഷ്യരായിരുന്നു. എന്നാൽ ഇത് കാണുന്നതിനെ പരാജയപ്പെട്ടുപോയി. നോക്കൂ, അവർ മനുഷ്യരാൽ പരിശീലിക്കപ്പെട്ടവരായിരുന്നു. ദൈവം തന്റെ ജനങ്ങളെ കർക്കശമായി പരിശീലിപ്പിക്കുന്നു. അത് ശരിയാണ്, ദൈവം വിളിച്ച മനുഷ്യരാണ്. അപ്രകാരമാണ് യഹൂദന്മാർ വിചാരിച്ചിരുന്നത്. ആ രീതിയിലാണ് അവൻ സ്വയം അവനെ തന്നെ യഹൂദന്മാർക്ക് വെളിപ്പെടുത്തിയത്. അത് തിരുവെഴുത്താണെന്ന് എത്ര പേർക്കറിയാം? ശരി, അവൻ അവനെ തന്നെ സ്വയം യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി. അത് യേശു ഇന്നലെ യഹൂദന്മാരോട് കൂടെ ആയിരുന്നതായിരുന്നു. ശമരിയക്കാരും അവന്റെ വരവിനെ നോക്കിയിരുന്നതായി നിങ്ങൾ പറഞ്ഞുവല്ലോ. അതെ, അവരുമായിരുന്നു. എന്നാൽ അന്യജാതികളല്ലായിരുന്നു, ശമരിയക്കാർ മാത്രമായിരുന്നു. അങ്ങനെ ശമരിയക്കാരുമായി ആദ്യം കണ്ടുമുട്ടിയപ്പോൾ അവൻ ശമരിയ പട്ടണത്തിൽ കൂടെ കടന്നുപോകേണ്ടത് ആവശ്യമായിരുന്നു. ഏകദേശം 12 മണിക്ക് അവൻ ശിഷ്യന്മാരെ ആഹാരം വാങ്ങിക്കുന്നതിനായി പറഞ്ഞുവിട്ടിട്ട് അവൻ നഗരത്തിൽ നിന്നു. അവൻ ഒരു കിണറ്റുകരയിൽ ചെന്നിരുന്നു. ഒരു സ്ത്രീ അപ്പോൾ അവിടേക്ക് കടന്നു വന്നു. നമ്മുടെ ദേശത്ത് നമുക്കറിയാം ഒരു പേരുകെട്ട സ്ത്രീ, ഒരു തെരുവ് സ്ത്രീ, അതായത് ഒരു വേശ്യയായിരുന്നു. അവൾ വന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മധ്യവയസ്കനായ ഒരു യഹൂദൻ ഇരുന്നിരുന്നു. അവന് 30 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ അവൻ 50 വയസ്സ് അവനെ പോലെ കാണപ്പെട്ടിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് അവർ ചോദിച്ചു. അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അവന്റെ ജോലിയുടെ കാരണത്താലും അവന്റെ മനുഷ്യ ശരീരത്തിന്റെ കാരണത്താലും ഒരുവിധം വയസ്സേറിയവനായി കാണപ്പെട്ടിരിക്കണം. അവൾ തിരിഞ്ഞു നോക്കി, അവനൊരു യഹൂദനാണെന്ന് അവൾക്കറിയാമായിരുന്നു. നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് എങ്ങനെ? നമുക്ക് തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ലല്ലോ എന്ന് അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, സ്ത്രീയെ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് കുടിപ്പാൻ ചോദിച്ചിരുന്നേനെ. എങ്കിൽ ഞാൻ നിനക്ക് വെള്ളം തന്നിട്ട് നിനക്ക് പിന്നെ കോരുന്നതിന് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അവൻ എന്ത് ചെയ്യുകയായിരുന്നു? അവളുടെ ആത്മാവുമായി സംബന്ധത്തിലാകുകയായിരുന്നു. ശ്രദ്ധിക്കുക, അവൻ ശമരിയക്കാരോട് അവനെ തന്നെ വെളിപ്പെടുത്താൻ പോകുകയായിരുന്നു. അവൾ പറഞ്ഞു, നമസ്കരിക്കേണ്ടിയ സ്ഥലം ജെറുസലേമാണെന്ന് നിങ്ങൾ പറയുന്നു, ഈ മലയിലാണെന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല ജെറുസലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. എന്നാൽ ആത്മാവിനും സത്യത്തിലുമാകുന്നു പിതാവ് അങ്ങനെയുള്ളവരെ തിരയുന്നു. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവളുടെ ആത്മാവിനെ പിടിക്കുകയായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവളുടെ കുഴപ്പം എവിടെയാണെന്ന് അവൻ കണ്ടപ്പോൾ, അവളുടെ കുഴപ്പം എവിടെയായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 6-ാമത്തേതോ അവളോടൊപ്പം ജീവിച്ചിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, സ്ത്രീയെ, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. എനിക്ക് ഭർത്താവില്ല എന്ന് അവൾ പറഞ്ഞു. അത് ശരിയാണ്, 5 നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല എന്ന് പറഞ്ഞു. അവൾ നിന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ബിയൽസുബാണെന്ന് അവൾ പറഞ്ഞില്ല. യജമാനെ, നീ ഭാവി വർത്തിലുകാരനാണെന്ന് അവൾ പറഞ്ഞില്ല. ജബർസൺ വിലയിലുള്ള പകുതി പ്രാസംഗികരെക്കാളും കൂടുതൽ ദൈവത്തെക്കുറിച്ച് അവൾക്കറിയാമായിരുന്നു. അത് ശരിയാണ്, കൂടാതെ അവൾ ഒരു വേശ്യയായിരിക്കാണത്. അവൾ പറഞ്ഞു, യജമാനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഒരു പ്രവാചകനെ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വാക്കിനെ എടുത്ത് പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രവാചകൻ വരുമെന്ന് മോശ അരുളിച്ചതിനെ കണ്ടുപിടിക്കാനിടയാകും. നിങ്ങളുടെ ദൈവമായ യഹോവ എന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും. നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു എന്നവൾ പറഞ്ഞു. മറ്റു യാതൊരു വിധത്തിലും അവനതറിയാൻ കഴിയുകയില്ല, അതിന് പറ്റുകയില്ല എന്നവൾ അറിഞ്ഞിരുന്നു. നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ശമരിയക്കാരായ ഞങ്ങൾ, ഇത് യഹൂദന്മാരല്ല, ശമരിയക്കാരാണ്. ഞങ്ങൾക്കറിയാം മശിഹ വരുമ്പോൾ അവൻ ഞങ്ങൾക്ക് സകലവും അറിയിച്ചു തരും. ഏത് രീതിയിലുള്ള ഒരു അടയാളമാണ് അവർ നോക്കിയിരുന്നതെന്ന് കാണുന്നില്ലേ? മശിഹയുടെ അടയാളമായിരുന്നു. മശിഹ വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. എന്നാൽ നീ ആരാകുന്നു? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. അവൾ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിയിട്ട് ചെന്ന് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു തന്ന ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, ഇത് മശിഹ ആയിരിക്കുന്നില്ലേ? മശിഹയുടെ അടയാളം അതാണെങ്കിൽ പിന്നെ ഇന്നും മശിഹയുടെ അടയാളം അത് തന്നെയായിരിക്കണം. ഓർക്കുക, ഈ അത്ഭുതം ഒരു വട്ടം പോലും എപ്പോഴെങ്കിലും അന്യജാതിയുടെ മേൽ നിർവഹിക്കപ്പെട്ടിട്ടില്ല, അത് തടുക്കപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ്? അന്യജാതികൾക്ക് 2000 വർഷത്തോളമായിട്ട് സഭയുടെ ശാസ്ത്രമായിരിക്കുന്നു. എന്നാൽ അന്യജാതിയുടെ കാലത്തിന്റെ അവസാനം എവിടെയായിരിക്കുന്നു? കമ്മ്യൂണിസ്റ്റുകാരായ റഷ്യക്ക് നിങ്ങളെയും അവസാനിപ്പിക്കുന്നതിനായി ഒരു ബോംബ് നിങ്ങളുടെ മേൽ ചൂണ്ടിയിരിക്കുന്നു. വിഷമിക്കണ്ട, അത് വരുന്നുണ്ട്. തിരുവെഴുത്ത് അപ്രകാരം പറയുന്നു, നിങ്ങളുടെ പേരതിൽ എഴുതപ്പെട്ടിട്ട് അതെവിടെ ആയിരിക്കും. മുഴുവൻ ദേശവും ഒരു നിമിഷത്തിൽ തന്നെ പൊടിയായി പോകും. അത് പൂർണമായ ഉന്മൂലനമായിരിക്കും. ശ്രദ്ധിക്കുക, അത് ദൈവമാണ് ചെയ്യുന്നത്. അവർ സ്വതന്ത്ര രാജവാഴ്ചക്കാരാണ്, അവർ ഒരു കൂട്ടം പുറജാതികളാണെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഇസ്രായേലിനെ നേരെയാക്കാൻ കടന്നുപോയ സമയങ്ങളിൽ ദൈവം അന്യജാതികളുടെ ദേശത്തെ എഴുന്നേൽപ്പിച്ചിട്ടില്ലേ? റഷ്യയും കമ്മ്യൂണിസവും ദൈവത്തിന്റെ കൈകളിൽ കടന്ന് കളിക്കുന്നുവെന്ന് തിരുവെഴുത്ത് അവകാശപ്പെടുന്നു. അത് പൂർണ്ണമായും ജനങ്ങളെ ഭൂമിയിൽ ഒഴിവാക്കുന്നതിനാകുന്നു. എന്നാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലുണ്ടായിട്ട് സഭ വീട്ടിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. അത് വളരെ സമീപിച്ചിരിക്കുന്നുവെങ്കിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ എത്ര അടുത്തായിരിക്കുന്നു, അതിലും അടുത്തായിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പ്രസംഗിക്കുന്നത്? എനിക്ക് കഴിയുന്നിടത്തോളം പരിശ്രമം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ദൈവം തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തെരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് തള്ളിയിട്ട് സ്ത്രീയുടെ വംശത്തെ പുറത്തെടുക്കുകയും അതിനാൽ സർപ്പത്തിന്റെ വംശത്തെ ശിക്ഷാവിധിയിലേക്ക് എടുക്കാനും കഴിയും. അത് കൃത്യമായും ശരിയാണ്, അതാണ് അവൻ ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നത്. ഇപ്പോൾ യേശു യഹൂദന്മാരുടെയും ശമരിയരുടെയും മുമ്പിൽ സ്വയം അവനെ തന്നെ ഈ അടയാളങ്ങളാൽ പ്രഖ്യാപിച്ചിട്ട് അതേ അടയാളത്തെ നമ്മളോട് കാണിക്കാതെ പോവുകയാണെങ്കിൽ അത് അനീതിയാണ്. അവൻ നമ്മെ നാം മെത്തഡിസ്റ്റ് ആണ്, ഞങ്ങൾ ബാപ്റ്റിസ്റ്റുകാരാണ്, ഞങ്ങൾ കാത്തോലിക്കാരാണ്, ഞങ്ങൾ പ്രസ്ബിറ്റേറിയൻകാരാണ് എന്ന് പറഞ്ഞു പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഇല്ല സാറേ, അവൻ നമ്മെ ഒരു തണുത്ത വേദശാസ്ത്രത്താൽ വിട്ടുകളയുകയില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മലിനാണെങ്കിൽ അവൻ ആദ്യ സ്ഥാനത്ത് ചെയ്ത അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും അവന് വരേണ്ടിയിരിക്കുന്നു. നാം ആ ദിവസങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നാം ഇപ്പോൾ ഇവിടെയാകുന്നു. തിരുവെഴുത്തിനാലും സാക്ഷികളാലും ആത്മാവിനാലും ശാസ്ത്രത്താലും എല്ലാ കാര്യങ്ങളാലും അതിവിടെയായിരിക്കുന്നുവെന്ന് തെളിയിച്ചിരിക്കുന്നു. ഓ, അത് ജനങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. അതിനാൽ അവരത് കാണാനിടയാകട്ടെ. ഇവിടെ ജെഫേഴ്സണിലുള്ളവരായ നിങ്ങൾ എന്റെ ജനങ്ങളാകുന്നു. ഞാൻ നിങ്ങളോടുകൂടെ വളർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നെ ഒരു മതഭ്രാന്തനായി കണക്കിടരുത്. ഈ മുൻകൂട്ടി പറയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 37 വെള്ളപ്പൊക്കത്തെ നോക്കുക. ഞാനത് പറഞ്ഞപ്പോൾ സഭയിൽ വെച്ച് തന്നെ നിങ്ങൾ ചിരിച്ചു. അത് സംഭവിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്പ്രിംഗ് സ്ട്രീറ്റിൽ 22 വെള്ളമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നുവെന്ന് പറയപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും എപ്പോഴെങ്കിലും കൃത്യമായും സത്യമായിരുന്നില്ലെങ്കിൽ എന്നോട് പറയുക. അവൻ പറഞ്ഞിട്ട് സംഭവിക്കാത്തതായ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. ഇത് സത്യമാകുന്നു. ഇതിപ്പോഴും സത്യമാകുന്നു. ഇതെപ്പോഴും സത്യമായിരിക്കും. 100+ ജനങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. നമുക്കവരെ പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് കഴിയുന്നത്രയും ഒരുവട്ടം കൊണ്ടുവന്നിട്ട് അത് തീരുന്നതുവരെ നമുക്ക് തുടർച്ചയായി കൊണ്ടുവന്നുകൊണ്ടിരിക്കാം. ഞാൻ തുടങ്ങാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബില്ലി ഇപ്പോൾ ഇവിടെ ആയിരുന്നില്ലേ? അവൻ പിന്നിലുണ്ടോ? ഇവിടേക്ക് കടന്നുവരാൻ അവനോട് പറയുക. അവൻ എന്താണ് വിതരണം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ കാർഡ് ഏതാണ് നീ കൊടുത്തിരിക്കുന്നത്? ക്യൂ ആകുന്നു. ക്യൂ, പ്രാർത്ഥനയുടെ കാർഡ് ക്യൂ ആകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാർഡുകൾ നോക്കുക. അതിൽ ക്യൂ 1 to 100. ശരി, നമുക്ക് എല്ലാവരെയും കൂടി ഒരുവട്ടം കൊണ്ടുവരാൻ കഴിയുകയില്ല. എന്നാൽ ഒരുവട്ടം കുറച്ചുപേരെ ആയിട്ട് അത് തീരുന്നതുവരെ കൊണ്ടുവരാൻ കഴിയും. എല്ലാവരും പ്രാർത്ഥിക്കപ്പെടുന്നതുവരെ അവർ ഓരോരുത്തരായി കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അകത്തും പുറത്തുമായി നിൽക്കുന്ന എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യോഗം സമാപ്തമായി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സഭയെ നമ്മുടെ പാസ്റ്ററായ സഹോദരൻ നെവിലേക്ക് ഭാരമേൽപ്പിക്കുന്നു. നിങ്ങളെ അദ്ദേഹത്തിനും അദ്ദേഹത്തെ ദൈവത്തോടുമാകുന്നു. സഹോദരൻ നെവിൽ ഇവിടെ ആയിരിക്കുന്നു. പിന്നിലായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. സഹോദരൻ നെവിൽ ഒരു വീരപടയാളിയാണ്. അദ്ദേഹം ഒരു യഥാർത്ഥ ക്രിസ്തുവിന്റെ ദാസനാണ്. അദ്ദേഹം പൂർവ്വ മെത്തഡിസ്റ്റ് പ്രാസംഗികനും ആസ്ബറിയിൽ നിന്നുമുള്ള ഒരു വിദ്യാർത്ഥിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം വേദശാസ്ത്ര സെമിനാരിയിൽ നിന്നും അവർ പഠിപ്പിക്കുന്നതായ കാര്യത്തിൽ അനുഭവമുള്ളവനും പരിശീലിക്കപ്പെട്ട ഒരു വേദശാസ്ത്ര പണ്ഡിതനുമായിരുന്നു. എന്നാൽ ഒരു ദിവസം തനിക്കറിയാവുന്നതിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒന്ന് തനിക്ക് ആവശ്യമായിരിക്കുന്നു എന്ന സ്ഥാനത്ത് അദ്ദേഹം എത്തുകയും അദ്ദേഹം ആ നിരയെ മറികടക്കുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ പാസ്റ്ററാകുന്നു. അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞവനും ഒരു യഥാർത്ഥ പ്രാസംഗികനും ഒരു യഥാർത്ഥ വേദശാസ്ത്ര പണ്ഡിതനുമാകുന്നു. ഈ നഗരത്തിലുള്ള ജനങ്ങളോടും ഈ സമുദായത്തോടും നിങ്ങൾക്കൊരു സഭയില്ലെങ്കിൽ, കൂടാതെ നിങ്ങൾ യഥാർത്ഥമായ സുവിശേഷം കേൾക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ വന്ന് സഹോദരൻ നെവിലെ കേട്ടുകൊള്ളുക എന്ന് ഞാൻ പറയട്ടെ. ഞാൻ നിൽക്കുന്നതായ അതേ കാര്യങ്ങൾക്കായി അദ്ദേഹം നിൽക്കുന്നു. ശരിക്കും ഒരു വീര യഥാർത്ഥ പടയാളിയാണ്. ഇവിടെയുള്ള നാം എല്ലാവരും സഹോദരൻ നെവിലെ സ്നേഹിക്കുന്നു. വളരെ സമയമായിട്ട് അദ്ദേഹം നമ്മോട് കൂടെ ആയിരിക്കുന്നു. നാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഇപ്പോൾ യേശു ക്രിസ്തു തന്റെ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ തിരികെ വന്നിട്ട് അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദന്മാരോടും ശമര്യരോടും ചെയ്ത അതേ കാര്യങ്ങൾ അന്യജാതികളായ നിങ്ങളോടും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേർ ഞാനവനെ വിശ്വസിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ ഇവിടെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്? ഏത് സഭയിലാണ് അംഗമായിരിക്കുന്നതെന്നുള്ളത് അവിടെ കാര്യമാക്കണ്ട. നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ മെത്തഡിസ്റ്റ് സഭയിൽ പോകുന്നത് വിട്ടുകളയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഇല്ല ശ്രീമാൻ. ബാപ്റ്റിസ്റ്റോ? ഇല്ല ശ്രീമാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് പോകാം. കാരണം ഈ സഭകളിലെല്ലാം ദൈവത്തിന് മക്കളുണ്ട്. തീർച്ചയായും ഉണ്ട്. ഒരുപക്ഷെ അവരിലൊരാൾ നിങ്ങളായിരുന്നേക്കാം. ബ്രഹാം കൂടാരത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതെനിക്കൊരു അംശം പോലും വ്യത്യാസമുണ്ടാക്കുന്നില്ല. എല്ലായിടത്തുമുള്ള എന്റെ ശുശ്രൂഷയാൽ നിങ്ങൾക്കതറിയാമല്ലോ. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് തരത്തിലുള്ള ഒരു മുദ്ര അവർ പിടിച്ചിരുന്നാലും അതൊരു കാര്യമല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളെ കൂട്ടായ്മയ്ക്കായി ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നുവരുന്നതിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വെച്ച് പറയുകയും ചെയ്യുകയും മുൻകൂട്ടി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമ്പൂർണമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഏതൊരു വ്യക്തിക്കും, കൂടാതെ ജെഫേഴ്സൺ വില്ലയിലുള്ള ജനങ്ങളായ നിങ്ങൾക്കും അറിയാം. അത് സത്യമാണെന്ന് ജെഫേഴ്സൺ വില്ലയിലുള്ളവരായ എത്ര പേർക്കറിയാം? ഇവിടെ ചുറ്റുപാടും അതറിയുന്നവരായിട്ടുള്ളവർ കൈകളെ ഉയർത്തുക. നഗരത്തിന് പുറത്തുള്ളവരായ ജനങ്ങൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? നഗരത്തിന് പുറത്തുള്ളവർ എന്റെ യോഗങ്ങളിൽ വെച്ച് അത് കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു കണ്ടിട്ടുള്ളവരായി എത്ര പേരുണ്ട്? അവർ ജെഫേഴ്സൺ വില്ലയിലെ ജനങ്ങൾക്കായി കൈകൾ ഉയർത്തുക. 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാക്കപ്പെടുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. ലോകമെങ്ങും അതായിരിക്കുന്നു. എങ്കിൽ പിന്നെ നാം എന്തിനാണ് കാത്തിരിക്കുന്നത്? കർത്താവ് യേശുവിനാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ പക്കലായിരിക്കുന്നു. അവൻ നമുക്ക് സ്വതന്ത്രമായി തന്നിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ നിരയെ നമുക്ക് തുടങ്ങാം. യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ അത് നിർവഹിക്കുകയാണെങ്കിൽ കർത്താവായ യേശുവിന്റെ ചിത്രമായ ആ വെളിച്ചത്തെ കുറിച്ച് എത്ര പേർക്കറിയാം? പ്രാവർത്തികമായി അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇത് വാഷിംഗ്ടൺ DCയിലായിരിക്കുന്നു. ഏറ്റവും നല്ല ചിത്രകാരനായ എഡ്ഗർ ഹൂവർ എടുക്കുകയും അതിനെ ജോർജ് ജെ ലേസി വിരലടയാളത്തിന്റെ തെളിവ് കൊടുത്തതുമാകുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പിട്ട കടലാസ് നമ്മുടെ പക്കലുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലത് മനഃശാസ്ത്രമാണ് എന്ന്, അതായത് ഞാൻ ജനങ്ങളുടെ മനസ്സ് വായിക്കുകയാണ് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശ്രീമാൻ ബ്രൻഹാം ക്യാമറയുടെ യന്ത്രക്കണ്ണുകൾക്ക് മനഃശാസ്ത്രം പിടിച്ചെടുക്കാൻ കഴിയുകയില്ല. ആ പ്രകാശം അതിന്റെ കണ്ണാടിയിൽ പതിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പ്രകാശം കണ്ണാടിയിൽ പതിഞ്ഞ ആ പടത്തിനോടൊപ്പം അതെല്ലാം കൂടി എഴുതിയ ഒരു കടലാസ് നമ്മുടെ പക്കലുണ്ട്. ഇവിടെയുള്ള നദിക്കരയിൽ വെച്ച് 100 പേരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് കണ്ടവരായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? അവർ കൈകളെ ഉയർത്തുക. വർഷങ്ങൾക്ക് മുമ്പ് അത് താഴേക്ക് വരികയും കർത്താവിൽ നിന്നും ഒരു സന്ദേശം വരികയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരായ 3-4 പേർ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും അതേപോലെ തന്നെയായിരിക്കുന്നു. അവിടെ വെച്ച് പറഞ്ഞതുപോലെ തന്നെ ഇത് ചെയ്യുമോ? ഞാൻ പ്രസംഗിക്കുന്നതായി ഈ ശുശ്രൂഷ ലോകത്തെങ്ങുമായി കർത്താവിന്റെ 2 വരവിന് മുമ്പായി ഒരു ഉണർവ് തുടങ്ങുന്നതാണ്. അതെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഓറൽ റോബർട്ട്സും ബാക്കിയുള്ളവരായി ഇവരെല്ലാം അവിടെ കടന്നു വന്നു. ലോകത്തെങ്ങുമായി എല്ലാ ദേശത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും എല്ലാ ഭാഷയിലേക്കും അത് പോയിരിക്കുന്നു. ഉണർവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ രോഗശാന്തിയുടെ യോഗങ്ങളുമായിരിക്കുന്നു. ഇപ്പോൾ തയ്യാറായിക്കൊള്ളുക. അകത്തും പുറത്തും നിങ്ങൾ എവിടെയായിരുന്നാലും ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഇപ്പോൾ മുതൽ ഞാൻ എന്നെ തന്നെ കർത്താവ് യേശുവിന് സമർപ്പിക്കുന്നു. അങ്ങനെ എന്നെ തന്നെ ആത്മാവിന് വഴങ്ങിക്കൊടുക്കുന്നതിനാൽ യേശു ക്രിസ്തു മാത്രം സ്തുതിക്കപ്പെടും. ഞാനല്ല, എന്നാൽ യേശു ക്രിസ്തുവാണ്. അതായത് ഈ ജനങ്ങളും എന്റെ ജനങ്ങളും എന്റെ സ്നേഹിതരും നഗരത്തിന് അകത്തും പുറത്തുമുള്ളവരും ഞാൻ പ്രസംഗിച്ച സുവിശേഷം പരിപൂർണമായും സത്യമാണെന്ന് അറിയാനിടയാകട്ടെ. കൂടാതെ തന്റെ വചനത്താലും തന്റെ ആത്മാവിനാലും ഇത് സത്യമാണെന്ന് തെളിയിച്ചു കാണിക്കുന്നതിനായി ക്രിസ്തു ഇവിടെയായിരിക്കുന്നു. നമുക്ക് ഒരുവട്ടം ഒരാളെയായി വിളിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാം 1 തൊട്ട് തുടങ്ങുന്നു. Q 1 ആരുടെ പക്കലാണുള്ളത്? നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ മൂപ്പന്മാർ നിങ്ങളെ എടുത്തുകൊണ്ടുവരും. നിങ്ങൾ ഓരോരുത്തരുടെയും അടുക്കൽ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. Q 1 സഹോദരൻ ഹിക്കർസണും ബില്ലി പോളും വേണ്ട നിൽക്കുക. ഡോക് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കുന്നതിനായി സഹായിക്കുന്നതിനാണ്. Q 1 ആരുടെ പക്കൽ ഉണ്ടായാലും കൈകളെ ഉയർത്തുക. അത് ക്യൂ ആണെന്ന് നിങ്ങൾക്ക് തീർച്ചയാണോ? ഓ, കൊള്ളാം. ഓ, എന്നോട് ക്ഷമിക്കണം. ശരി, നേരെ മുകളിലേക്ക് കടന്നു വരിക. അവിടെയുള്ള ഇടനാഴിയിൽ കൂടെ അദ്ദേഹത്തെ അത് കാണിക്കുക. Q 1 2 ദയവായി കൈകളെ ഉയർത്തുക. ശരി, ഒരു മഹിള ഇവിടെ പിന്നിലായിരിക്കുന്നു. ശരി, മഹിളെ കടന്നു വരൂ. നിങ്ങൾ എല്ലാവരും കൂടി ഇടം തരികയാണെങ്കിൽ അവർക്ക് ഇവിടേക്ക് വരാൻ കഴിയും. അവിടെയുള്ള വാതിൽ കാവൽക്കാരും മറ്റും നിങ്ങളെ സഹായിക്കും. Q 3 കൈ ഉയർത്തുക. Q 3 ആരുടെയോ പക്കലാണുള്ളത്, അവർ കൈ ഉയർത്തുമോ? ആ പോകുന്ന മഹിളയുടെ പക്കലാണോ എന്ന് നോക്കുക. നിങ്ങളുടെ പക്കലില്ലേ? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. ഇല്ല, നിങ്ങൾക്കത് പിടിച്ചുകൊണ്ട് അതിന്റെ നിർദ്ദേശങ്ങളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയായാലും ആ ബാലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ നമ്പർ വിളിക്കുമ്പോൾ മാത്രം നിങ്ങൾ കടന്നു വരിക. അതിനെ വിളിക്കുമ്പോൾ ആ ബാലന് കടന്നു വരാൻ കഴിയും. ശരി, നമ്പർ 1, 2, 3 ആരുടെ പക്കലാണുള്ളത്? നമ്പർ 3 കൈകളെ ഉയർത്തുക. നമ്പർ 4, അത് വളരെ കൊള്ളാവായിരിക്കുന്നു. സഹോദരി, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മഹിളയായാലും അത് വളരെ കൊള്ളാവുന്നതായിട്ടുണ്ട്. എന്നാൽ നോക്കൂ, അവരുടെ നമ്പർ വിളിക്കുകയാണെങ്കിൽ അവർ വരും. അവർ വിളിക്കപ്പെടുന്നില്ല എങ്കിൽ എങ്ങനെയായാലും ഞങ്ങൾ അവരുടെ അടുക്കൽ എത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനവും ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ശരി, നമ്പർ 3, നമ്പർ 4, നമ്പർ 5, Q 5 നിങ്ങൾ കൈകൾ ഉയർത്തുക. പിന്നിൽ ദൂരെയായി ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയാണ്. നമ്പർ 6, ശരി, അതൊരു ചെറുപ്പക്കാരനാണ്. നമ്പർ 7, ആ മനുഷ്യൻ ഇവിടെ ആയിരിക്കുന്നു. നമ്പർ 8, നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾക്കതെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കപ്പെടും. കൂടാതെ നിങ്ങൾ പറയും, എല്ലാവരും പ്രാർത്ഥിക്കപ്പെടാനായി ആഗ്രഹിക്കുന്നു. നമുക്കാരെ വരിയിലാക്കേണ്ടത് എന്തിനാണെന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ചില കാര്യം കാണിക്കട്ടെ. ഇവിടേക്ക് കടന്നുവന്ന് പ്രാർത്ഥിക്കപ്പെടാനായി ആഗ്രഹിക്കുന്നവരെല്ലാം കൈയുയർത്തുക. എല്ലാവരും, അതാരായാലും കാര്യമില്ല. നിങ്ങൾ അവിടേക്ക് നോക്കൂ, ആരാണ് ആദ്യം വരാൻ പോകുന്നത്? ആരെങ്കിലും ആദ്യം വന്നിരിക്കണം. ബില്ലി ഇവിടേക്ക് വന്നിട്ട് ഈ കാർഡുകൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് മിശ്രിതമാക്കുകയും ആവശ്യമുള്ള ഏതൊരു വ്യക്തിക്കും കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് 5-6 കിട്ടിയേക്കാനിടയുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും തുടങ്ങുന്നതാണ്. അത് യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നില്ല. ചിലപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് സൗഖ്യമാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ശ്രോതാക്കളുടെ ഇടയിൽ തന്നെ അവർ രോഗശാന്തി പ്രാപിക്കുന്നു. എത്ര പേർക്ക് അതറിയാം? അപരിചിതരായിട്ടുള്ളവരും ഇരുവരും കൊള്ളാം. തീർച്ചയായും അതിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നമ്പർ 6 കടന്നു വന്നു. നമ്പർ 7, നമ്പർ 8. എട്ടാമത്തെ അക്കമായ പ്രാർത്ഥനയുടെ കാർഡ് ആരുടെ പക്കലാണ്? നേരത്തെ ഇത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നുവോ? നമ്പർ 9, 8, നമ്പർ 8. ഇപ്പോൾ കടന്നു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പുറത്തായിരിക്കാം. അങ്ങനെയെങ്കിൽ ആരെങ്കിലും കൈയുയർത്തുക, അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തായിട്ട് അകത്തേക്ക് കടക്കാൻ കഴിയാതെയായിട്ടുണ്ടാകാം. നമ്പർ 8, സഹോദരൻ കൊളിൻസ്, അവിടെ ആരെങ്കിലും 8 നമ്പർ പ്രാർത്ഥനയുടെ കാർഡുമായിട്ട് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ശരി, പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ 8. ശരി, നമ്പർ 9. പ്രാർത്ഥനയുടെ കാർഡായ 9 കൈയുയർത്തുക. ഒരുപക്ഷെ അവർ പുറത്തു പോയിട്ട് അകത്തേക്ക് കടന്നു വരാൻ കഴിയാതെ വന്നിരിക്കാം. അവർ കടന്നു വരികയാണെങ്കിൽ അവരെ നിരയിലാക്കുക. നമ്പർ 10 കൈയുയർത്തുക. പിന്നിലായിട്ടിരിക്കുന്ന മനുഷ്യനാണ്, കടന്നു വരൂ ശ്രീമാൻ. നിങ്ങൾ വിളിക്കപ്പെട്ട് കാണുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ പിന്നിലായി നിന്നിട്ട് കാലുകൾ കഴിച്ചിരിക്കുന്നു. നമ്പർ 10, നമ്പർ 11. പ്രാർത്ഥനയുടെ കാർഡായ ക്യൂ നമ്പർ 11 ആരായാലും കൈയുയർത്തുക. 11, 12, ക്യൂ നമ്പർ 12. ശരി, 12, 13. 13 ദയവായി കൈകളെ ഉയർത്തുക. അതിനാൽ എനിക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയുടെ കാർഡ് 13, ക്യൂ 13. 14, 14. 15.
15.
ബില്ലി, നീ എത്ര കാർഡുകൾ കൊടുത്തിരുന്നു? 100? 13, 14, 15 കാണുന്നില്ല. പ്രാർത്ഥനയുടെ കാർഡായ 13, 14, 15 നിങ്ങൾ ഇവിടെയുണ്ടോ? 15, 16, 17, 18, 19, 20. ക്യൂ ആദ്യവും പിന്നെ ജയും എടുക്കാം. അതിനുശേഷം നമുക്ക് വരിയിലുള്ളവരെ അവസാനം വരെ എടുക്കാം. ആദ്യം ഇതിൽ കൂടെ എടുക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വിളിച്ചതിന് ശേഷം നാം മറ്റുള്ളവരുടെ അടുക്കൽ എത്തുന്നതാണ്. എന്താണ് പറഞ്ഞത്? അത് തന്നെ, ഞങ്ങൾ രാവിലെ കാർഡുകൾ കൊടുത്തിരുന്നു. ജനങ്ങൾ ചിലപ്പോൾ തിരികെ വന്നിട്ടില്ലായിരിക്കാം. ശരി, നമുക്ക് ചെറിയതിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ നിരയിൽ തന്നെ ഇപ്പോൾ നേരെയായിക്കൊള്ളുക. ശരി, ആരുടെ പക്കലാണ് ക്യൂ 15, 16, 17, 18, 19, 20 ഉള്ളത്? ഇത് കഴിയുന്ന ഉടനെ തന്നെ 21, 22, 23, 24, 25 തയ്യാറായിരിക്കുക. നമുക്കിവിടെ ഈ വരി നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം നാം അവരുടെ അടുക്കൽ എത്തിയിട്ട് പിന്നെ വരിയുടെ അവസാനം വരെയും അത് കഴിഞ്ഞ് നാം വിട്ടുപോയിരുന്നതായ ജയിലേക്ക് കടന്നിട്ട് അത് തീരുന്നതുവരെ എടുക്കുന്നതാണ്. ഇപ്പോൾ വളരെ ആദരവോടെ കുറച്ചു നേരത്തേക്കായിരിക്കുക. നമുക്ക് ഇരിപ്പിടത്തിനുള്ള മുറി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. ഏതെങ്കിലും രീതിയിൽ അത് ചെയ്യുന്നതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നമുക്കതില്ല. ഇപ്പോൾ നിങ്ങൾ വളരെ ആദരവോടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ഇത് നേരത്തെ ആയിരിക്കുന്നു. 9:10 കൂടിയുണ്ട്. അടുത്ത അരമണിക്കൂറിനുള്ളിൽ തന്നെ യോഗം തീരുന്നതാണ്. അതുകൊണ്ട് ഇത് യോഗത്തിന്റെ സമാപ്തിയുടെ അവസരമാണ്. അതുകൊണ്ട് വളരെ ആദരവോടെ ആയിരിക്കുക, വളരെ നിശബ്ദതയോടെ ഇരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. ഒരു പ്രാർത്ഥനയുടെ കാർഡില്ലാതെ പ്രാർത്ഥിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. കൊള്ളാം, അവരെല്ലായിടത്തുമായിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ ഒരു പ്രാർത്ഥനയുടെ കാർഡില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് തിരുവെഴുത്ത് തരാൻ ആഗ്രഹിക്കുന്നു. ഒരുവട്ടം നമ്മുടെ കർത്താവ് ഒരു ബാലികയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനായി പോവുകയായിരുന്നു. ആ കുട്ടി മരിച്ചിരുന്നില്ല. അത് സക്കായിയുടെ മകളായിരുന്നു. ഒരു സ്ത്രീ അവളുടെ ഹൃദയത്തിന് പ്രകാരം വിചാരിച്ചു. അതായത്, അവനൊരു വിശുദ്ധ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ മശിഹ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വർഷങ്ങളായിട്ട് അവൾക്ക് രക്തസ്രാവമായിരുന്നു. അവൾ തിരക്കിനിടയിൽ കൂടി കടന്നിട്ട് അവന്റെ വസ്ത്രത്തെ തൊട്ടു. എപ്പോഴെങ്കിലും ഈ കഥ വായിച്ചിട്ടുണ്ടോ? യേശു നിന്നിട്ട് എന്നെ തൊട്ടതാരെന്ന് ചോദിച്ചു. പത്രോസ് അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു, എനിക്ക് ക്ഷീണമായിരിക്കുന്നു. അതെന്താണ് നിങ്ങൾക്കായി ചെയ്യുന്നതെന്ന് കാണുന്നില്ലേ? ദർശനമായിരുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ശക്തി എങ്കിൽ നിന്നും പോയിരിക്കുന്നു. ആ സ്ത്രീയെ കണ്ടുകിട്ടുന്നതുവരെ അവൻ ജനങ്ങളുടെ ഇടയിലേക്ക് നോക്കി. അവൾ ഭയപ്പെട്ടിരുന്നു. അവളെന്തോ തെറ്റ് ചെയ്തതായി അവൾക്ക് തോന്നി. എന്നാൽ അവൻ അവളെ നോക്കിയിട്ട് അവളുടെ രക്തസ്രാവത്തെക്കുറിച്ച്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം? ഇപ്പോൾ വേദപുസ്തക പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്, യേശുക്രിസ്തു ഇപ്പോൾ നമ്മുടെ മഹാപുരോഹിതനായിട്ട് നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ടോ? എത്ര പേർക്കതറിയാം? അവൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന മഹാപുരോഹിതനാണെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കെ എങ്ങനെ പ്രവർത്തിക്കും? അവൻ ഇതിനു മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയല്ലേ? അവനിപ്പോൾ ഒരു ശാരീരികമായ ദേഹമില്ല, കാരണം അത് ദൈവത്തിന്റെ വലത്തു ഭാഗത്തായിരിക്കുന്നു. അവന് പ്രവർത്തിക്കാനായി നമ്മുടെ ശരീരങ്ങളാണ് ഉള്ളത്. അവൻ പറഞ്ഞിരുന്ന പ്രകാരം അവന്റെ ആത്മാവ് നമ്മിൽ കൂടെ പ്രവർത്തിക്കുന്നു. ഞാൻ നിങ്ങളോടുകൂടെയും നിങ്ങളിലുമായിരിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങളും ചെയ്യും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ അതിലും വലിയതും നിങ്ങൾ ചെയ്യും. അവൻ നമ്മുടെ സ്ഥാനത്ത് നിൽക്കും. എന്നാൽ അവൻ തന്റെ ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യും. ഇപ്പോൾ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങൾ ഈ രീതിയിൽ നോക്കുക. എന്നെ സഹോദരൻ ബ്രഹാമിനെ പോലെ നോക്കരുത്. എന്നിട്ട് ഇപ്രകാരം പറയുക, കർത്താവായ യേശുവെ, നീ മഹാപുരോഹിതനാകുന്നു, നീ കെട്ടിടത്തിലായിരിക്കുന്നു, എന്റെ ബലഹീനതകളാൽ ഞാൻ നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു, ഞാൻ രോഗിയാണെന്ന് നിന്നോട് പറയുന്നു. നീ ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ നിന്റെ ആത്മാവിനാൽ സഹോദരൻ ബ്രഹാമിനെ അതുപോലെ തിരിഞ്ഞിട്ട് എന്നോട് പറയാനിടയാക്കി. എനിക്കത് ഉറപ്പിച്ചു തരണമേ. അതെനിക്കെല്ലാം ശരിയാക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിനായി നിങ്ങളുടെ വിശ്വാസത്തെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. അതേ രീതിയിൽ തന്നെ അത് വരുമെന്ന് കാണുന്നതിനായി നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക. ഇപ്പോൾ വാസ്തവമായും ആദരവോടെ ആയിരിക്കുക. നിങ്ങളുടെ രോഗികളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അതെ, ഇതാണോ ആ മനുഷ്യൻ? ശരി, ആദ്യത്തെ കാര്യം നിരയിലാകുക എന്നതാണ്. ആ നിരയുടെ ഈ ഭാഗത്താകുക. വളരെയധികം ജനങ്ങൾ ഇവിടെയുണ്ട്. ജെഫേഴ്സൺ വില്ലയിലുള്ള ജനങ്ങളെ ഞങ്ങൾ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ട് നഗരത്തിന് പുറത്തുള്ളവരെ കടന്നു വരാനിടയാക്കുന്നു. കാരണം ഇതുപോലെയുള്ള നിരയിൽ ജെഫേഴ്സൺ വില്ലയ്ക്ക് ചുറ്റുപാടുമായുള്ള ജനങ്ങളാണെങ്കിൽ അവർ പറയും, സഹോദരൻ ബ്രഹാം ഈ ജനങ്ങളെ അറിയുന്നതുകൊണ്ടാണ്, തീർച്ചയായും അതാണ് ഈ കാര്യങ്ങളെല്ലാം എന്ന് പറയും. എന്നാൽ തീർച്ചയായും അവർ ഒരിക്കലും ആഫ്രിക്കയിലും ഇന്ത്യയിലും ഏഷ്യ യൂറോപ്പ് അങ്ങനെ ലോകത്തിലെങ്ങുമുള്ള മറ്റ് സ്ഥലങ്ങളിൽ പോയി ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ എനിക്കതറിയില്ല, ഈ വരിയിലുള്ള എല്ലാവരും എനിക്ക് അപരിചിതരെ പോലെ തന്നെ കാണപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് അപരിചിതരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ശരി, അത് കൊള്ളാം. ശ്രോതാക്കളുടെ ഇടയിൽ അപരിചിതരായിട്ട് എത്ര പേരുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയാൻ പാടില്ല എന്നറിയാവുന്നവരായി അതാരായാലും കാര്യമില്ല. എത്ര പേരുണ്ട്? തീർച്ചയായും നിങ്ങൾക്കറിയില്ല. എന്നാൽ അവൻ അറിയുന്നു. അവൻ അറിയാം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അവൻ അറിയാമെങ്കിൽ പിന്നെ അത് അവനെ ഇപ്പോൾ ഇവിടെ തന്നെ സന്നിഹിതനാക്കിയിരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തി ഞാനും അദ്ദേഹവും തമ്മിൽ അപരിചിതനാണെന്ന് തന്റെ കൈ ഉയർത്തി കാണിച്ചതായി ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ അപരിചിതരാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ സമയത്തല്ലാതെ അദ്ദേഹവും ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ കെട്ടിടത്തിലേക്ക് വരികയും തമ്മിൽ ആദ്യമായി ഈ സമയത്ത് കണ്ടുമുട്ടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഫിലിപ്പോസ് പോയിട്ട് നഥനായലിനെയും കൊണ്ട് യേശുവിന്റെ മുമ്പിൽ വന്ന് നിന്നതിന്റെ ഒരു സമ്പൂർണമായ ചിത്രം പോലെയുണ്ട്. അദ്ദേഹം നഥനായലും ഞാൻ യേശുവുമല്ല. ഇപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. എന്നാൽ ഇത് വർഷങ്ങൾക്ക് ശേഷം ചെയ്ത ഒരു വാഗ്ദത്തത്താലാണ്. അന്ന് രണ്ടുപേർ അവിടെ ആയിരുന്നതുപോലെ ഇവിടെ ഇതാ ഒരിക്കലും ജീവിതത്തിൽ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ലാത്ത രണ്ടുപേരായിരിക്കുന്നു. ഇപ്പോൾ യേശു അനന്യനായി തന്നെ ശേഷിക്കുന്നെങ്കിൽ അവൻ അവന്റെ ആത്മാവിനെ വിശ്വാസത്തിലേക്ക് വഴക്കാനും എനിക്കെന്റെ ആത്മാവിനെ വിശ്വാസത്തിലേക്ക് വഴക്കാനും ഒരു ദിവ്യദാനമായ പരിശുദ്ധാത്മാവിനാൽ കഴിഞ്ഞിട്ട് അതേ അത്ഭുതത്തെ നിറവേറാൻ കഴിയും. അത് ശരിയല്ലേ? കൂടാതെ ഇത് അമാനുഷികമായതാകുന്നു. ഇതൊരത്ഭുതമാണോ എന്ന് ചോദിച്ചേക്കാം. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്കറിയാം? എന്റെ കൈകൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് നിൽക്കുന്നു. ദൈവം അദ്ദേഹത്തെ അറിയുന്നു, ഞാൻ അറിയുന്നില്ല. ഇപ്പോൾ ഓർക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുക. ചിലപ്പോൾ ഈ സമയങ്ങളിൽ ആത്മാവ് അത്രമാത്രം അഭിഷേകം ചെയ്തിട്ട് വളരെയധികം കാര്യങ്ങളെ ചെയ്തിട്ട് അതൊരുവിധം ശരി, നിങ്ങൾ നിശബ്ദരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ആദരവോടും ജാഗ്രതയോടും പ്രാർത്ഥനയിലായിരിക്കുക. നിങ്ങളെ ഞാൻ അറിയുന്നില്ല. എന്നാൽ എനിക്കറിയാൻ പാടില്ലാത്തതായ എന്തോ ചില കാര്യത്തിനായി നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ അതെന്ത് തന്നെയായാലും നിങ്ങൾ അതെന്നോട് പറയാതെ കർത്താവായ യേശു നിങ്ങൾക്ക് എന്താണ് അവനിൽ നിന്നും ആവശ്യമായിരിക്കുന്നതെന്ന് എന്നോട് പറയുകയാണെങ്കിൽ അതവനെ ഞാൻ പറഞ്ഞതുപോലെ, അതായത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാക്കി തീർക്കും. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? കൊള്ളാം, അദ്ദേഹം അത് വിശ്വസിക്കുന്നു. ഇപ്പോൾ കേൾവിക്കാർ അത് വിശ്വസിക്കുന്നുണ്ടോ? അവനത് ചെയ്യുമെന്ന് കർത്താവ് തന്റെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒന്നുകിൽ ഞാൻ ദൈവത്തിന്റെ തിരുവെഴുത്തിനോടൊപ്പം സത്യം പറയുകയാണെന്നോ, അല്ലെങ്കിൽ തിരുവെഴുത്ത് അതിന് തന്നെ ചെയ്യാൻ വയ്യാത്തതായ എന്തോ ഒരു കാര്യം വാഗ്ദത്തം ചെയ്യുകയും അല്ലെങ്കിൽ എന്നെ ഒരു കപടവിശ്വാസിയായും കണ്ടുപിടിക്കാൻ പോകുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അത് ശരിയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇടുന്നത് എവിടെയാണെന്ന് നോക്കുക. ആയിരത്തിലുമധികം ജനങ്ങളുടെ മുമ്പിലും വിമർശകരുടെ മുമ്പിലും എല്ലാം ഞാനത് ചെയ്തിരിക്കുന്നു.
But I know that he promises and he keeps his promise.
എന്നാൽ അവൻ വാഗ്ദത്തം ചെയ്യുകയും തന്റെ വാഗ്ദത്തത്തെ അവൻ പാലിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നു. അതിവിടെ നിന്നും ഇപ്പോൾ തുടങ്ങുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് ചുറ്റുമായി ജനങ്ങളെ പ്ലാറ്റ്ഫോമിലും യോഗത്തിന് പുറത്തായും ഞാൻ കാണുന്നു. നമുക്ക് ചുറ്റുമായി ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ രോഗികളായവരുണ്ട്. അത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയും. ഇത് പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ വളരെ ആദരവോടെ ആയിരിക്കുക. നമുക്ക് കഴിയാവുന്നിടത്തോളം ആദരവോടെ ആയിരിക്കുക. അതെ ശ്രീമാൻ, കർത്താവായ യേശു നമ്മെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു. കാരണം നമുക്ക് രണ്ടുപേർക്കും വേണ്ടി അവൻ മരിച്ചിരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലാണ്. നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ ദൈവത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയുന്നവനാണ്. കാരണം അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ എന്തോ സംഭവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധമുണ്ട്. അതെന്താണെന്ന് കൃത്യമായും ശരിക്ക് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതായ ആ ദൂതൻ ഈ മനുഷ്യന്റെ അടുത്തടുത്തായി വരികയും അദ്ദേഹം എന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയും ചെയ്യുന്നു. ഹൃദയ രോഗത്താൽ ഈ മനുഷ്യൻ കഷ്ടപ്പെടുന്നു, കൂടാതെ പ്രമേഹവുമാണ്. അത് ശരിയാണ്. അത് ആത്മാവ് ഇപ്രകാരം അരളി ചെയ്തതാകുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തുക. ഇപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളെ കണ്ടിട്ടില്ലാതിരിക്കെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? അവൻ അവിടെ വെച്ചറിഞ്ഞ അതേ രീതിയിൽ തന്നെ, ശരിയല്ലേ? കേൾവിക്കാർ ഇത് വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സമയം എടുത്തുകൂടാ? അതിനാൽ അത് എന്തെങ്കിലും ഊഹിച്ചു പറഞ്ഞതല്ലെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. നമുക്ക് മറ്റെന്തെങ്കിലും എടുക്കാം. പരിശുദ്ധാത്മാവ് മറ്റെന്തെങ്കിലും നമുക്ക് വെളിപ്പെടുത്തുമോ എന്ന് നോക്കാം. ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന മനുഷ്യനോട് സംസാരിക്കാം. ചിലപ്പോൾ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തെറ്റായിട്ടുണ്ടാകാം. എനിക്കതറിയില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് വാസ്തവമായും അറിയില്ല. എനിക്കത് ഇവിടെയുള്ള റെക്കോർഡറിൽ കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു ദർശനമാണ്. അദ്ദേഹം എവിടെയായിരുന്നുവെന്ന് നിങ്ങൾ കണ്ടില്ലേ? അതെ, ഞാൻ അതിപ്പോൾ കാണുന്നു. അതെന്തോ രക്തപരമായതാണ്. ഇത് പഞ്ചസാരയാണ്. അതെ, ഇത് പ്രമേഹ രോഗമാണ്. അദ്ദേഹത്തിന് പ്രമേഹ രോഗമാണ്. ഇത് വികസിച്ചിട്ട് ഒരു ഹൃദയ രോഗമാകുകയും അതൊരു ഭയാശങ്കകളുടെ ഹൃദയ രോഗത്തിന് കാരണമാക്കുകയും ചെയ്തു. കുറച്ച് സമയങ്ങളായിട്ട് അത് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ നഗരത്തിൽ നിന്നല്ല, അദ്ദേഹം ഇന്ത്യാനയിൽ നിന്നുമാണ്. അത് അതിനടുത്തുള്ള ഒരു സ്ഥലമായ ബോർഡൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നുമാണ്. ഞാൻ ബോർഡൻ കാണുന്നു. നിങ്ങൾ ബോർഡനിൽ നിന്നുമാണ്. അത് യഹോവായ പ്രകാരം അരളി ചെയ്തതാകുന്നു. അത് തന്നെ. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ ഇതാ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ദർശനത്തിൽ ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷമാകുന്നത് കാണുന്നു. അത് നിങ്ങളുടെ ഭാര്യയാണ്. അവൾക്ക് എന്തോ രോഗം ശാന്തി ആവശ്യമായിരിക്കുന്നു. അവൾ ഏതോ തരത്തിൽപ്പെട്ട ചുമയാൽ കഷ്ടപ്പെടുന്നു. അത് ആസ്മയുടെ രോഗമാണ് അവൾക്കുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ എന്തോ ഒരു കാര്യമുണ്ടായിട്ട് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു പെന്തക്കോസ്തുകാരനായ വിശ്വാസിയാണ്. കാരണം പെന്തക്കോസ്തുകാരുടെ ഒരു യോഗത്തിൽ ഞാൻ നിങ്ങളെ കണ്ടു. അവിടെ അവർ ആർക്കുകയും കൈകൊട്ടുകയും ചെയ്തിരുന്നു. നിങ്ങൾ പുകവലിക്കാരനാണ്. അത് നിങ്ങൾ ഒഴിച്ചു കളയാൻ ശ്രമിക്കുന്നു. സിഗരറ്റ് വലിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. അത് യഹോവായ പ്രകാരം അരളി ചെയ്തതാകുന്നു. അത് സത്യമാണ്. അത് ശരിയല്ലേ? തീർച്ചയായും ആകുന്നു. അവനിവിടെ ഇപ്പോൾ സന്നിഹിതനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ രോഗശാന്തിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ തലകളെ വണങ്ങാം. ദൈവമായ കർത്താവേ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച നീ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ മേൽ വസിക്കപ്പെടുന്നതിനായി കർത്താവേ, ഈ മനുഷ്യൻ ഇവിടെയായിരിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരികെ വീട്ടിലേക്ക് പോയിട്ട് നീ വിശ്വസിച്ച പ്രകാരം അത് പ്രാപിച്ചുകൊള്ളുക. അപ്രകാരമാണ് അതായിരിക്കാൻ പോകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ ആത്മാവിയുടെ സന്നിഹിതനായിട്ട് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആ മനുഷ്യനെ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല എന്നറിയുന്നു. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, പരിശുദ്ധാത്മാവിയുടെ ആയിരിക്കുന്നു. അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ ഇവിടെ ആയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇതാണോ ആ മഹിള? ശരി. നാം തമ്മിൽ അപരിചിതരല്ലേ? നിങ്ങൾ എന്നെ യോഗങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളെ അറിയില്ല. അത് ശരിയാണ്. ശരി, എങ്കിൽ നിങ്ങൾ എന്തോ ഉദ്ദേശത്തിനായി ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഈ മഹിള ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിയായേക്കാം, ചിലപ്പോൾ അല്ലാതെയും ഇരിക്കാം. അവൾ ചിലപ്പോൾ ഒരു വിമർശകയായിരിക്കാം. അവൾ അതാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്തിനു വേണ്ടിയാണ് അവൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ വൃദ്ധയായ അമ്മ ഈ കെട്ടിടത്തിൽ എവിടെ ഇരിപ്പുണ്ട്? ആ പാവം പിടിച്ചവരെ വേദനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനൊരു വഞ്ചകനായിട്ട് അവരുടെ അടുക്കൽ ചെല്ലുവാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ തീർച്ചയായും ചെയ്യുകയില്ല. ഞാൻ പ്ലാറ്റ്ഫോം വിട്ട് വീട്ടിലേക്ക് പോയിരിക്കും. ഞാൻ സന്ദേശം പ്രസംഗിച്ചു കഴിഞ്ഞു, എന്നാൽ അതെല്ലാം സന്ദേശത്തോടൊപ്പം പോകുന്നില്ല. ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതിനെക്കുറിച്ച് ലോകം പറയുന്നത് കാര്യമാക്കണ്ട. എങ്ങനെയായാലും നമുക്കതിനുവേണ്ടി നിൽക്കണം. ഇത് ചെയ്യുന്നതിന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഒരുപക്ഷെ നൂറ് കണക്കിന് ജനങ്ങൾ വരുന്ന യോഗത്തിൽ നിങ്ങൾ സംബന്ധിച്ചുണ്ടാകാം. എന്നാൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്ക് യാതൊരു വഴിയുമില്ല. എന്നാൽ ഇവിടെ ഇതാ വിശുദ്ധ യോഹന്നാന്റെ 4-ാം അധ്യായത്തിലെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതിന്റെ ഒരു ചിത്രമായിരിക്കുന്നു. നമ്മുടെ കർത്താവും ശമര്യക്കാരിയായ സ്ത്രീയും വീണ്ടും കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയും അവൻ അവളുടെ ആത്മാവുമായി സംബന്ധപ്പെട്ടിട്ട് എന്താണ് അവളുടെ കുഴപ്പമെന്ന് കണ്ടുപിടിക്കുകയും അവളോട് പറയുകയും അവൾ അവനെ മെസ്സിയായിട്ട് തിരിച്ചറിയുകയും ചെയ്തു. നിങ്ങൾ അതേ കാര്യം തന്നെ ചെയ്യുമോ? നിങ്ങൾ ചെയ്യും. കേൾവിക്കാരായി അവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും അത് ചെയ്യുമോ? ദൈവം അതിനനുവദിക്കാൻ ഇടയാക്കട്ടെ. അതെ, ഈ സ്ത്രീ ഒരു ഭയാശങ്കകളുടെ അവസ്ഥയോടുകൂടിയായി കഷ്ടപ്പെടുന്നു. അതൊരു നീണ്ട സമയം മുതലായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പായിരിക്കുന്നു. എനിക്കിപ്പോഴും അവരെ ഒരു യവനക്കാരിയായി കാണാൻ കഴിയും. എന്നാൽ അവർ പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്ന മുഖ്യ കാര്യം അതല്ല. അത് സന്ധിവാദമാണ് അവരെ അശക്തിയാക്കിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് കുറച്ചുകൂടി അവളോട് സംസാരിക്കാം. പരിശുദ്ധാത്മാവ് അത് അനുവദിക്കാനിടയാകട്ടെ. യഥാർത്ഥത്തിൽ ഈ സ്ത്രീ ഒരു വിദേശക്കാരിയാണ്. അവരുടെ പേര് ഹാൻസൺ എന്നാണ്. അത് സത്യമാണ്. നോർവീജിയക്കാരിയോ അല്ലെങ്കിൽ ഒരു സ്വീഡിഷുകാരിയോ ആണ്. നിങ്ങൾ ഈ നഗരത്തിൽ നിന്നുമല്ല, നിങ്ങൾ കാന്റൺ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നുമാണ്. അത് വളരെയധികം ഗോതമ്പുള്ള ഒരു വലിയ ദേശമാണ്. അത് മിന്നസോട്ടയാണ്. അവിടെ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അത് സത്യമാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയുക. നാം തമ്മിൽ അപരിചിതരാണെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല. ഇല്ല മാഡം, എന്നാൽ കർത്താവ് നിങ്ങളെ അറിയുന്നു. നിങ്ങളെവിടെ എന്തോ ഉദ്ദേശത്തിനായി എത്തിയിരിക്കുന്നു, എനിക്കറിയില്ല. എന്നാൽ കർത്താവ് യേശു നിങ്ങളെവിടെ എന്തിനാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ അത് സത്യമാണോ എന്ന് നിങ്ങൾ അറിയും. ഞാൻ ഇവിടേക്ക് വന്നിട്ട് നിങ്ങളോട് നിങ്ങളൊരു രോഗിയാണ് എന്ന് പറയുകയാണെങ്കിൽ ശരിയാണ്, നിങ്ങൾ പ്രാർത്ഥനയുടെ വരിയിലായിരിക്കുന്നത് തന്നെ അതിനെ കാണിക്കുന്നു. നിങ്ങളുടെ പരിശോധന നിങ്ങൾക്ക് കരളിന് എന്തോ കുഴപ്പമുള്ളതായി കാണിക്കുന്നു. അത് കരൾ വീക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ്. ഒരു മിനിറ്റ് അവളോട് സംസാരിക്കാം. കിണറ്റുകരയിൽ വെച്ച് ആ സ്ത്രീയോട് സംസാരിച്ച കർത്താവായ യേശു ഇന്നും അതേ യേശു തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കണ്ടിട്ട് ഒരു നല്ല ആത്മാവാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഇവിടെ നിന്നുമല്ല, നിങ്ങൾ കിഴക്ക് നിന്നും, അതായത് ഒഹയോവിൽ നിന്നുമാണ്. അത് ശരിയാണ്. ഡെയ്റ്റൺ ഒഹയോവിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അത് ശരിയാണ്. നിങ്ങൾ മറ്റാർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊരു ബാലനാണ്. അവന് ഹൃദയരോഗമാണ്. അവന് കുടലിൽ വ്രണങ്ങളാണ്. കൂടാതെ ഭയാശങ്കകളോടുകൂടി ഒരു ബാലനാണ്. അത് ശരിയാണ്. നിങ്ങൾ അവന്റെ പ്രാണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത് യഹോവായ് പ്രകാരം അരളി ചെയ്യുന്നതാകുന്നു. അത് സത്യമാണ്. ശരിയല്ലേ? നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു. തിരികെ പോയിക്കൊള്ളുക. ധൈര്യപ്പെട്ടിരിക്കാൻ അവനോട് പറയുക, യേശു ക്രിസ്തു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. മഹിളെ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ദൈവം എന്നെ അറിയിക്കുന്നതാണെങ്കിൽ എന്നെ അവന്റെ ദാസനായി നിങ്ങൾ വിശ്വസിക്കുമോ? അവനെ വെളിപ്പെടുത്തുക മാത്രമാണ്. ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാൽ, പ്രാർത്ഥനയുടെ നിരയിലായി കടന്നുവരുന്ന ഈ ജനങ്ങൾ അവനിവിടെ ഉണ്ടെന്ന് കണ്ട് മനസ്സിലാക്കുന്നതിനാണ്. എന്തോ ഈ യോഗത്തിൽ സംഭവിച്ചിരിക്കുന്നു. കണ്ണടകൾ വെച്ചതായ രണ്ട് സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ട്.
Somebody touched him with the feeling of their infirmity.
അവരുടെ ബലഹീനതയിൽ ആരോ അവനെ തൊട്ടു.
I could just see the woman. What?
എനിക്ക് ആ സ്ത്രീയെ കാണാൻ കഴിയും. നിങ്ങളുടെ ചെവിയുടെ കുഴപ്പം അത് പോയി കഴിഞ്ഞിരിക്കുന്നു.
Hallelujah.
ആ മഹിളയെ നോക്കുക, എത്രമാത്രം അവർ ഇവരെ പോലെ തന്നെ കാണപ്പെടുന്നു. അവർ അവിടെ നിൽക്കുകയായിരുന്നു, എനിക്ക് അവരെ കാണാൻ കഴിയും. എന്നാൽ ഒരാൾ ഇത് ചെയ്യുകയായിരുന്നു, മറ്റേയാളിന് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നാൽ ഈ സ്ത്രീ മറ്റാർക്കോ വേണ്ടിയാണ് നിൽക്കുന്നത്. അത് ശരിയാണ്. ആ സ്ത്രീ നിങ്ങളുടെ അയൽക്കാരിയാണ്, അവർക്ക് സന്ധിവാദമാണ്, നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കണ്ടു, കാരണം അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതൊരു ഗംഭീരതയോടുകൂടിയ കാര്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള തൂവാല അവരുടെ മേൽ വെക്കുക. സംശയിക്കാതെ ക്രിസ്തുവിന് അവളുടെ ജീവൻ സമർപ്പിക്കുന്നതിനായി പറയുക. ആ സന്ധിവാദം അവളെ വിട്ടുപോകും. സഹോദരി എന്തിനു വേണ്ടി കരയുന്നു? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുവോ? എന്നെ അവന്റെ ദാസനായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്നും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ കൈകളെ ഉയർത്തുക. ആ അംഗഭംഗം നിങ്ങളെ വിട്ടുമാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇത് വിശ്വസിക്കുമെങ്കിൽ അത് പോകും. വിശ്വസിക്കുക, സംശയിക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? നാം തമ്മിൽ അപരിചിതരാണെന്ന് ഞാൻ ഊഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു നമ്മെ രണ്ടുപേരെയും അറിയുന്നു. നിങ്ങൾ വളരെ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണ്. എന്നാൽ നിങ്ങൾ സ്വയമായി നിങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെ ആയിരിക്കുന്നത്. ഒരു ആശുപത്രിയും ഒരു കിടക്കയും എനിക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അവർ മരണത്തിന്റെ ഛായയിലായിരിക്കുന്നു. അവർ പിത്താശയത്തിൽ മുഴകളാൽ കഷ്ടപ്പെടുന്നു. അവർക്ക് ക്യാൻസർ രോഗവുമുണ്ട്. ക്യാൻസറിന്റെ ഒരു കറുത്ത നിഴലായിരിക്കുന്നു. നിങ്ങൾ കരയുന്നതായ തുവാല എടുത്തുകൊണ്ട് അവരുടെ മേലിടുക. എന്നിട്ട് കർത്താവിന്റെ നാമത്തെ വിളിക്കുക. സംശയിക്കരുത്. നിങ്ങൾ സംശയിക്കാതിരുന്നാൽ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നവരെ സുഖപ്പെടുത്തും. ഇപ്പോൾ സംശയിക്കരുത്, കർത്താവിന്റെ നാമത്തിൽ പോയി വിശ്വസിച്ചുകൊള്ളുക. ക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നുവോ? എന്തോ അവിടെ ശരിയായിട്ടുണ്ട്. ഓ, അത് അവിടെ നേരെ പിന്നിലായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾ തലവേദനയാൽ കഷ്ടപ്പെടുന്നു. ആ കുട്ടിയെ കാത്തുപാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ നിങ്ങളെ കേട്ടിരിക്കുന്നു സഹോദരി. ഇതെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. മഹിള, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കുക. അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കുക മാത്രം ചെയ്യുക. നോക്കൂ, അവൾ എന്താണ് തൊട്ടത്? അവൾ എന്നെ ഒരിക്കലും തൊട്ടില്ല. എന്നാൽ അവൾ ആ മഹാപുരോഹിതനെ തൊട്ടു. ഞാൻ ആ സ്ത്രീ അറിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവരെ കണ്ടിട്ടില്ല. എന്നാൽ ദൈവം അപ്പോൾ തന്നെ അവളെ സുഖപ്പെടുത്തി. അത് യേശുവിനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാക്കുന്നില്ലേ? തീർച്ചയായും അത് ചെയ്യുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യമാണ്. ഇത് കേൾവിക്കാരുടെ അടുക്കൽ എത്തുന്നു. ആരോ പ്രാർത്ഥിക്കുന്നു. നോക്കൂ, ഇത് ശക്തി എവിടെയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ആത്മാവ് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അവൻ പറയുന്നത് പോലെ മാത്രം എനിക്ക് പിന്തുടരാൻ കഴിയും, അല്ലാതെ എനിക്കറിയില്ല. അതൊരു സ്ത്രീ കരഞ്ഞിട്ട് കണ്ണടകൾ വെക്കുകയാണ്. അവൾ കരയുന്നത് എന്തുകൊണ്ടാണെന്നാൽ ആത്മാവ് അവളുടെ മേലായിരുന്നു. അതവിടെയാകുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നതായ ആമാശയ കുഴപ്പം വിശ്വസിക്കുക. അത് നിങ്ങളെ വിട്ടുപോയിട്ട് ഒരിക്കലും തിരികെ വരികയില്ല. എനിക്ക് ആ സ്ത്രീയെ അറിയില്ല. ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. അവൾ ഒരിക്കലും എന്നെ തൊട്ടില്ല. അവൾ മഹാപുരോഹിതനെ തൊട്ടിരിക്കുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത് വേറൊരു സ്ത്രീയുടെ മേലായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇവിടേക്ക് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ത്രീ കരയുന്നത് നോക്കുക. മറ്റേ സ്ത്രീ സാധാരണപ്പെട്ടതായ അവസ്ഥയിൽ ഇരിക്കുന്നത് നോക്കുക. അതിനടുത്തായിരിക്കുന്ന സ്ത്രീയെ നോക്കുക. അവർ കരയുന്നു. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ ആ സ്ത്രീ, അതെ, നിങ്ങൾക്ക് ഹൃദയരോഗമാണ്. അത് ശരിയാണ്. നിങ്ങൾക്ക് ഹൃദയരോഗമായിരുന്നു. നിങ്ങൾക്കതായിരുന്നില്ലേ? അത് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ദൈവത്തോടുകൂടെ തീപിടിക്കുകയും നിങ്ങൾ അവനെ തൊടുകയും ചെയ്തു.
Oh, this is wonderful.
ഹോ, ഇത് അത്ഭുതകരമാകുന്നു. തലകുനിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ മഹിളയെ നോക്കുക. നേർച്ച മുടിയോടുകൂടി ആ സ്ത്രീ എനിക്ക് അപരിചിതയാണ്. അതെ, നിങ്ങൾ തിരിഞ്ഞ് അവരെ നോക്കുക. അവർക്ക് പിത്താശയത്തിൽ കുഴപ്പമാണ്. അത് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ കർത്താവെ അദ്ദേഹം എന്നെ വിളിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ശരിയാണ്. അത് ശരിയാണെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തുക. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? അത് നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. വീട്ടിൽ പോയി സുഖപ്പെട്ടുകൊള്ളുക.
If thou canst believe, all things are possible.
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരാൽ എല്ലാ കാര്യവും സാധ്യമാണ്. എന്നാൽ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.
Still moves in that district of that setting in there.
ഇപ്പോഴും ആ നിരയിൽ ഇരിക്കുന്നവരുടെ മേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അവസാനത്തിൽ നിന്നും രണ്ടാമതായിരിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ സഹോദരി, അത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചിട്ട് അവനെ അവന്റെ വചനത്തിൽ എടുക്കുക. ശരി, നിങ്ങളുടെ കൈകൾ ഉയർത്തുക. എന്റെ ഉയർന്ന രക്തസമ്മർദ്ദത്തിനാൽ അടുത്തതായി അദ്ദേഹം എന്നെ വിളിക്കാൻ ഇടയാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അപരിചിതനാണ്. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈവീശി കാണിക്കുക. ശരി, അത് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. വീട്ടിൽ പോയി സുഖപ്പെട്ടുകൊള്ളുക. ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടുപോ. ഇത് വിശ്വാസമാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിലാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നോക്കൂ, അവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളുടെ കയ്യിൽ ഒരു പ്രാർത്ഥനയുടെ കാർഡോ യാതൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഈ രീതിയിലാണോ ചെയ്തിരുന്നത്? ഇവിടെ ഇതാ ഈ മനുഷ്യൻ കടന്നു വരുന്നുണ്ടോ? ശരി, അതെന്താണ് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല. ബ്രഹാം കൂടാരത്തിലുള്ളവരെല്ലാം ഈ കൈയുടെ മേലെയായി നോക്കുക. ഞാൻ ഇപ്രകാരം എടുക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്താകുന്നു ഇത്? കർത്താവിന്റെ ആത്മാവാകുന്നു. ഇത് അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേകം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വളരെയധികം പേർ മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് അതിന്റെ അർത്ഥം ഒച്ചവെക്കുക എന്നാണ്. അത് ആനന്ദമാണ്. ശക്തി പുണ്യമായി കടന്നു വരുന്നു. അത് കർത്താവിന്റെ ആനന്ദമാണ്. ഇത് കർത്താവിന്റെ ശക്തിയാണ്. അവനെ സുഖപ്പെടുത്തുകയും സൌഖ്യമാക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ അവിടെ ഇരുന്ന ആ മുടന്തയായ പെൺകുട്ടിയോട് എന്താണ് ചെയ്തത്? അത് അന്ധനായ മനുഷ്യനോടും മറ്റുള്ളവരോടും ഇവിടെയായിരിക്കുന്ന എല്ലാവരോടും ചെയ്യും. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് ശ്രീമാൻ? നാം തമ്മിൽ അപരിചിതരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം തമ്മിൽ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ എന്നെ അറിയുന്നില്ല. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലാണ്. ഇപ്പോൾ ആദരവോടെ ആയിരിക്കുക. ഇവിടെ ഇതാ ഒരു മനുഷ്യനും ഞാനും. അദ്ദേഹം എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞവനാണ്. ഞങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ദൈവം മുമ്പാകെ ഇപ്പോൾ ആദ്യമായി ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. യേശു ഈ മനുഷ്യനെ അറിയുന്നു. അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇവിടെ നിൽക്കുന്നത്. എനിക്കതറിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നതെങ്കിൽ, ദൈവം അതിനെ പല സാക്ഷികളാൽ ഉറപ്പിച്ചിട്ട് ഞാൻ സത്യമാണ് പറഞ്ഞത്. അതായത്, അവന്റെ അടിപ്പണലുകളാൽ നമുക്ക് സൌഖ്യം വന്നിരിക്കുന്നു. അത് കഴിഞ്ഞുപോയ കാര്യമാണ്. ഈ കാര്യങ്ങൾക്ക് മേലെയായി കടക്കുന്നതിന് നിങ്ങൾക്ക് ആ പരുക്കമായ വിശ്വാസത്തെ ആവശ്യമായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ക്യാൻസർ രോഗം അപ്രത്യക്ഷമാക്കുന്നത് നോക്കൂ. അതിൽ നിന്നും വരുന്ന സാക്ഷ്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കറുത്ത മരണത്തിന്റെ നിഴലുകളാണ്. നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ നിങ്ങളുടെ പ്രിയമേറിയ ഡോക്ടർ അദ്ദേഹത്തിന് കഴിയുന്നതെല്ലാം ചെയ്തുവെന്നിരിക്കാം. എന്നാൽ ദൈവം എന്തെങ്കിലും പറയുമ്പോൾ അത് തന്നെയായിരിക്കുന്നു. അത് ഞാനായിരുന്നില്ല. എനിക്കതുമായി യാതൊന്നും ചെയ്യാനില്ല. ഏകദേശം 200 പേർ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെയുണ്ട്. ഒരു നിമിഷത്തേക്ക് ഇപ്പോൾ ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നാം അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഒരു വരിയിൽ കൂടി അവരെ കടത്തിവിടുകയല്ല, എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കപ്പെടാനായി ആഗ്രഹിക്കുന്ന ഏവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കേൾവിക്കാർ തൊട്ട് ഈ പ്ലാറ്റ്ഫോമിലുള്ളവരെല്ലാം യേശു ക്രിസ്തു ഇവിടെ ആയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് ബോധമുള്ളവരാണോ? എല്ലാവരും അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണോ? അതിനാൽ ഇത് എന്നേക്കും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കപ്പെടാനിടയുണ്ട്. ഈ മനുഷ്യനും ഞാനും ഞങ്ങളുടെ കൈകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് ആദ്യമായിട്ട് ഇവിടെ കണ്ടുമുട്ടുന്നു. അവൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം പറയുകയാണെങ്കിൽ, അതിപ്രകാരം കിണറ്റുകരയിലെ സ്ത്രീയോട് പറഞ്ഞതുപോലെയാണ്, അല്ലെങ്കിൽ അത് ഫിലിപ്പോസിനോട് ചെയ്തതുപോലെയാണ്, അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷയിൽ എവിടെയെങ്കിലും വെച്ച് ചെയ്തിരുന്നതുപോലെയാണ്, അത് തന്നെ അവൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ എല്ലാവരെയും പൂർണ്ണമായും അവൻ കർത്താവായ യേശുവാണെന്ന് നിങ്ങൾ ഉറപ്പാക്കുമോ? നിങ്ങൾക്കും അത് തന്നെ ചെയ്യുമോ ശ്രീമാൻ? നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് എനിക്ക് യാതൊരു വഴിയും യാതൊരു ഊഹവുമില്ല. നിങ്ങളൊരു പാപിയാണോ ക്രിസ്ത്യാനിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയുകയില്ല. അവനത് ചെയ്യുന്നു, ദൈവം ചെയ്യുന്നു. എന്നാൽ എനിക്ക് പറയാൻ കഴിയുകയില്ല. എന്നാൽ അവൻ എന്നോട് പറയുകയാണെങ്കിൽ എന്നാൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണ്. കാരണം നിങ്ങളുടെ ആത്മാവ് എന്റെ മേലുള്ള ആത്മാവിന്റെ അഭിഷേകം പിടിച്ചു കഴിയുന്ന ഉടനെ തന്നെ ഇത് അതിനെ സ്വാഗതം ചെയ്യുകയും അതിനാൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരാഴമേറിയ നിഴലിലായിരിക്കുന്നു. നിങ്ങളുടെ രക്തത്തിൽ എന്തോ കുഴപ്പമാണ്. നിങ്ങൾ ഡോക്ടറുടെ അടുക്കൽ പോയിരുന്നു. അവർ ഒരു ശസ്ത്രക്രിയ നടത്താൻ ആഗ്രഹിക്കുന്നു. ആ ശസ്ത്രക്രിയയിൽ ഇപ്പോൾ രണ്ട് ഡോക്ടർമാർ തമ്മിൽ കൂടി ആലോചിക്കുന്നത് ഞാൻ കേൾക്കുന്നു. അവർ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പ്ലീഹ എന്നൊരു അവയവം എടുത്തു മാറ്റിക്കളയാൻ ആവശ്യപ്പെടുന്നു. അത് ശരിയാണ്. നിങ്ങൾ ഈ നഗരത്തിൽ നിന്നുമല്ല, എന്നാൽ ഏതോ തരത്തിലുള്ള ഒരു വലിയ ധാർമ്മിക സ്ഥാപനമുള്ള ഒരു വലിയ നഗരത്തിൽ നിന്നുമാകുന്നു. അത് വീറ്റണാകുന്നു. നിങ്ങളുടെ പേര് കാറൽ റോഡ്സ് എന്നാകുന്നു. റോഡ്സ് എന്തോ ഇപ്രകാരം കാറൽ റോഡ്സ് എന്നാകുന്നു. ശരി ശ്രീമാൻ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകാം. ദൈവം നിങ്ങളുടെ ജീവനെ നിങ്ങൾക്ക് തരും. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാൻ ഈ ദുഷ്ടനെ ഞങ്ങളുടെ സഹോദരന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമഹത്വത്തിനായി അദ്ദേഹത്തെ ജീവിക്കാൻ ഇടയാക്കണമേ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, ആനന്ദിച്ചുകൊണ്ട് നിന്റെ വഴിയിൽ പോയിക്കൊള്ളുക. പൂർണ്ണ ഹൃദയത്തോടെ ഇപ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു? ഇപ്പോൾ ഇതെല്ലാം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ളവരാണോ? ശരി, നിങ്ങളുടെ പുറം വേദന നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ വിട്ടുപോയിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ വഴിയിൽ ആനന്ദിച്ചുകൊണ്ട് പോയിക്കൊള്ളുക. നല്ല കർത്താവിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. നിങ്ങൾ പോയി നിങ്ങളുടെ വൈകിട്ടത്തെ ആഹാരം കഴിച്ചുകൊള്ളുക. നിങ്ങളുടെ വയറ്റ് വേദന നിങ്ങളെ വിട്ടിരിക്കുന്നു. വരിയിൽ കൂടി കടന്നുവന്ന് നിങ്ങളുടെ വഴിയിൽ പോകാൻ കഴിയും. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്ധിവാദം നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. ദൈവത്തെ സ്തുതിച്ചും ആനന്ദിച്ചും കൊണ്ട് സഹോദര നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊള്ളുക. ശരി, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേർ ദൈവത്തെ വിശ്വസിക്കുന്നു? ഒരു നിമിഷത്തേക്ക് ഞാനിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്.